ഈ രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിടയാക്കിയവൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നീ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, സഭയുടെ കാവൽക്കാരൻ, ദേശത്തിൻ്റെ മധ്യസ്ഥൻ, ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കിടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം ശരിയാണ്, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അടിസ്ഥാനപരമായി രണ്ട് പാപങ്ങളാണുള്ളത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാവുക. രണ്ട്, സഹോദരനിൽ നിന്ന് സ്വതന്ത്രനാവുക. ഈ രണ്ട് പാപങ്ങളാണ് അടിസ്ഥാനപരമായി. ഒന്നാമത്തെ പാപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദം എന്ത് ചെയ്യായിരുന്നു? ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാവുകയായിരുന്നു. നമ്മൾ ദൈവത്തോടുള്ള സംസർഗത്തിൽ കഴിഞ്ഞു. അവൻ പറഞ്ഞു, ഇനി എനിക്ക് ഈ സംസർഗം വേണ്ട, എനിക്ക് ദൈവത്തെ പോലെയാകണം. അവൻ ദൈവത്തോട് മറുതലിച്ച് ദൈവിക ആലോചനയ്ക്ക് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ തുടങ്ങി. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ അവനെടുത്ത തീരുമാനം ദൈവത്തോട് മറുതലിക്കാനാണ് ഇല്ലേ? തീരുമാനമെടുക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഇപ്പോൾ ആദം പാപം ചെയ്ത് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറയുന്നതായ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇത് തന്നെയല്ലേ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പിശാചും പറഞ്ഞതെന്ന്. നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യം, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു, ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും സംശയം ഉണ്ടാകാം. പിശാച് പറഞ്ഞ എന്താണ്? ഈ വൃക്ഷഫലം തിന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആകും. കർത്താവ് ഇപ്പോൾ പറയുകയാണ്, മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പം പിശാച് പറഞ്ഞതന്നെയല്ലേ ഇവിടെ നടന്നത് നമുക്ക് സംശയം തോന്നാം. എന്നാൽ അതല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നത് ശരിക്കും അവിടെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ആ തീരുമാനം എന്ത് തീരുമാനമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം മാത്രമല്ല ഉള്ളതെന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട്? ജീവവൃക്ഷത്തിൻ്റെ ഫലവുമുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഈ രണ്ട് വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഇവൻ പറിച്ചു തിന്നുകയാണെങ്കിൽ അവൻ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് ഇവന് സ്വതന്ത്രമായി, ഇവിടെ കർത്താവ് പറയുന്നത് ഇപ്പോൾ മനുഷ്യൻ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും പ്രദർശിപ്പിക്കുന്നത്. ലോകത്തിലുള്ള മറ്റ് ജീവജാലങ്ങളൊക്കെ സ്വതന്ത്രമായ ബോധപൂർവമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു വീട് പണിയണമെങ്കിൽ നമുക്ക് 100 പ്ലാൻ വെച്ചിട്ട് നമ്മളൊരു വീട് പണിയും. പക്ഷേ ഒരു തേനീച്ച വീട് പണിയണമെങ്കിൽ തേനീച്ച ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചിട്ട് വല്ലതുമാണോ തേനീച്ച കൂട് വെച്ചത്? അതിപ്പം ഇന്ത്യയിൽ കൂട് കെട്ടിയാലും തേനീച്ച കുവൈറ്റിൽ കൂട് കെട്ടിയാലും അമേരിക്കയിൽ കൂട് കെട്ടിയാലും തേനീച്ചകളെ കൂടിനൊരു സ്ട്രക്ചറുണ്ട്. അത് വെച്ച് ഒരു തേനീച്ചയും ഇതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റായിട്ടൊരു കൂട് കൂട്ടണമെന്ന് ഒരിക്കലും തീരുമാനിക്കത്തില്ല. കാര്യം അങ്ങനെ തീരുമാനിക്കാനുള്ള കഴിവ് തേനീച്ചയ്ക്കില്ല. തേനീച്ചയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചില ഇൻസ്റ്റിങ്സ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ലാതെ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ ഒരു ജീവിക്കും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒറ്റ ഒരാളെ ഉള്ളൂ. അതാരാന്ന് ചോദിച്ചാൽ ആരാണ്? മനുഷ്യൻ. അതാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യനുള്ള ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം മനുഷ്യന് തീരുമാനമെടുക്കാം. എന്ത് തീരുമാനമെടുക്കാം? അവന് ദൈവത്തെ സ്വീകരിക്കാനും തീരുമാനമെടുക്കാം, ദൈവത്തെ നിഷേധിക്കാനും തീരുമാനമെടുക്കാം. ഈ രണ്ട് തീരുമാനങ്ങളും അവനെടുക്കാം. അതിലേത് തീരുമാനം അവൻ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കണ്ടിട്ട്, ജീവവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു നിന്നാൽ അവൻ ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ ജീവിക്കും. ഇതാണ് ആ ജീവവൃക്ഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ദൈവ സംസർഗത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ ദൈവസംസർഗം വിട്ടിട്ട് എങ്ങും പോകണ്ട, എന്നും ദൈവത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ പ്രജയായി ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി എനിക്ക് എന്നവൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ അവൻ ഏത് വൃക്ഷത്തിൻ്റെ ഫലമെടുത്ത് തിന്നേനി? ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നേനി. അപ്പോൾ അതവൻ്റെ തീരുമാനമാണ്, അതവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നന്മയിൽ അവനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ ഒരു സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല. വ്യക്തമായി എനിക്ക് ദൈവസംസർഗം മതി എന്ന് ഒരു തീരുമാനമെടുത്താലും അവൻ ആരെ പോലെ ആയി തീർന്നേനെയും, ദൈവത്തെ പോലെ ആയി തീർന്നേനെയും, അല്ലെങ്കിൽ ആ ദൈവിക സ്വഭാവം അവൻ പ്രതിഫലിപ്പിച്ചേനെ. പക്ഷേ തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ ദൈവസംസർഗം വേണ്ട എന്നാണ് അവൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു എന്ന് കർത്താവ് പറയുന്നത് ദൈവത്തിന് നന്മയും തിന്മയും അറിയാം, മനുഷ്യനും നന്മയും തിന്മയും അറിയാം എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിന് നന്മയും തിന്മയും ബുദ്ധിയിൽ അറിയാം, പക്ഷേ ദൈവം തിന്മ ഒരിക്കലും പരിശീലിച്ചിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ദൈവത്തിന് നന്മ എന്താ തിന്മ എന്താ എന്നുള്ളത് ബുദ്ധിയിലറിയാം, പക്ഷേ അവൻ തിന്മ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് രണ്ടും രണ്ടാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, 33 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ ആണിയടിച്ച് കയറ്റിയാൽ എത്രയും വേദന എടുക്കുമെന്നുള്ളത് ദൈവം എന്ന നിലയിൽ യേശുവിന് അറിയാമായിരുന്നോ അറിയാൻ വയ്യായിരുന്നോ? അറിയാമായിരുന്നു. എന്നാൽ 33-ാമത്തെ വയസ്സിൽ കയ്യിൽ ആണിയടിച്ചപ്പോഴാണ് ആണിയടിക്കുന്നതിൻ്റെ വേദന യേശു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബുദ്ധിയിൽ അറിയാമായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തുകൂടെ അറിഞ്ഞു? അനുഭവത്തിലൂടെ അറിഞ്ഞു. അങ്ങനെ തിന്മ എന്താണ് നന്മ എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. പക്ഷേ ദൈവത്തിൽ ഒരിക്കലും എന്തുണ്ടായിട്ടില്ല? തിന്മ ഉണ്ടായിട്ടില്ല, അവൻ തിന്മ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ദൈവം മനുഷ്യൻ നമ്മിലൊരുവനെ പോലെ ആയി എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണെന്നറിയാമോ? തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അവൻ നമ്മിലൊരുവനെ പോലെ ആയിത്തീർന്നു. മറ്റ് മൃഗങ്ങളിൽ നിന്ന് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവൻ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ തുടങ്ങി. പക്ഷെ സ്വതന്ത്രമായ തീരുമാനമെടുത്തപ്പോൾ അവന് വലിയൊരു തീരുമാനം എടുക്കാമായിരുന്നു. എനിക്ക് ഈ ദൈവസംസർഗം വിട്ട് എങ്ങും പോകണ്ട, അതുകൊണ്ട് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തന്നെ അവന് തീരുമാനിക്കാമായിരുന്നു. പക്ഷെ അവൻ തീരുമാനിച്ചത് അതല്ല, എനിക്ക് ദൈവസംസർഗം വേണ്ട എന്ന് അവൻ തീരുമാനിച്ചത്. ഇത് തിന്നുന്ന നാളിൽ നീയും ഞാനും തമ്മിലുള്ള സംസർഗം തീരും. ശരിക്കും തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മളിത് പിള്ളേർ പറയുമല്ലോ, അല്ലെങ്കിൽ ആരോടും പറയും, ഈ കാര്യം കാണിച്ചാൽ ഞാനും നീയും തമ്മിൽ ഇനി മേലാലൊരു ഇടപാടും ഇല്ല എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞിരുന്നു. എന്താ, നീ തിന്മയുടെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും, പിന്നെ നമ്മൾ തമ്മിൽ സംസർഗമില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംസർഗം നഷ്ടപ്പെട്ടു. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, പ്രത്യുത മനുഷ്യൻ സ്വയമായി എടുത്ത തീരുമാനമാണ്. എന്ത്? എനിക്ക് എൻ്റെ വഴി. ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ അവൻ സ്വതന്ത്രമായി, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായി. അതാണ് ഒന്നാമത്തെ പാപം. ഇനി ഇവനെ പുറത്താക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്രമായി തീരുമാനമെടുത്ത ഇനി ഇവൻ ഇനി നാളെ എനിക്കിനി ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണ്ട എന്ന് തീരുമാനിച്ചാൽ, എനിക്ക് പാപത്തിൽ തന്നെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ, അവൻ പാപിയായിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നും. അങ്ങനെയാകുമ്പോൾ അവന് വീണ്ടെടുപ്പ് പോലും സാധ്യമല്ലാത്ത നിലയിൽ എന്നേക്കും പാപിയായിട്ട് ജീവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. അല്ലാതെ അസൂയ കൊണ്ടല്ല, ദൈവത്തിന് മനുഷ്യനോട് അസൂയ ഉണ്ടായിട്ടല്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ദൈവം എന്താ പറയുന്നത്, ഇനി അവൻ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊണ്ടങ്ങനെ പറിച്ചു തിന്നു കഴിഞ്ഞാലോ എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അത് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യത്തിലാണ്. കാര്യം ദൈവം ചിന്തിച്ചു, ഈ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മകൻ ആദം, അവൻ പാപം ചെയ്തു, പക്ഷെ അവൻ എന്നേക്കും പാപത്തിൽ ജീവിച്ച് നരകത്തിലേക്ക് പോകുവാൻ, അവൻ്റെ തലമുറ മുഴുവൻ നരകത്തിൽ പോകുവാൻ ഇടവരരുത്, അവനെ വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പ് സാധ്യമായി തീരേണ്ടതിനാണ് അവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവം നിഷേധിച്ചത്. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ദൈവത്തിന്റെ ശിക്ഷയല്ല, തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിൽ കരുണയേ ഉള്ളൂ, ദൈവത്തിൽ മനസ്സലിവേ ഉള്ളൂ, ദൈവത്തിൽ സ്നേഹമേ ഉള്ളൂ. അവന്റെ പനിഷ്മെന്റ് പോലും അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ഹല്ലേലൂയ. അവൻ നമുക്കൊരു ശിക്ഷ തരുന്നെങ്കിൽ, നമ്മിൽ ബാലശിക്ഷ നൽകുന്നെങ്കിൽ, അതൊന്നും അവന്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ക്രോധത്തിന്റെ പരിണിത ഫലമല്ല, പ്രത്യേകിച്ച് അവന്റെ സ്നേഹമാണ്. അവൻ നമ്മളോട് സ്നേഹം കാണിക്കുകയാണ്, നമ്മൾ മടങ്ങി വരണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോൾ ഒന്നാമത്തെ പാപം ദൈവ സംസർഗം വിട്ട് മനുഷ്യൻ പോകുന്നതാണ്. രണ്ടാമത്തെ പാപം കയ്യിൻ ചെയ്യുന്നു. കയ്യിൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ലോകത്തിൽ എനിക്ക് ദൈവം വേണ്ട. അത് അവൻ്റെ അപ്പൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പറഞ്ഞു. അവൻ മനുഷ്യനിൽ നിന്നും സഹോദരനിൽ നിന്നും സ്വതന്ത്രനാവുകയാണ്. സഹോദരനിൽ നിന്നും കൂടെ അവൻ എന്തായി തീർന്നു? സ്വതന്ത്രനായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അവൻ പറയാണ്, ഐ ഡോണ്ട് നീഡ് എനിബഡി ഇൻ മൈ വേൾഡ്. എൻ്റെ ലോകത്തിൽ എനിക്ക് ദൈവം വേണ്ട, എൻ്റെ ലോകത്തിൽ എനിക്ക് എൻ്റെ അനുജനെയും വേണ്ട. അവനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ദൈവത്തെ നമ്മുടെ ലോകത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ് ഒന്നാമത്തെ പാപം. സഹോദരനെ നമ്മുടെ ലോകത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ് രണ്ടാമത്തെ പാപം. അടിസ്ഥാനപരമായി രണ്ട് പാപമാണ്. ഒന്ന്, എന്ത്? ദൈവത്തെ, അല്ലെങ്കിൽ ദൈവ സംസർഗത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തുക. ദൈവ സംസർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുക. ദൈവം നമ്മളെ ആക്കി വെച്ച ദൈവത്തിൻ്റെ ലോകം വിട്ടിട്ട് നമ്മൾ പുറത്തു പോവുക. രണ്ട്, സഹോദരൻ്റെ ലോകത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോവുക. ഇതാണ് അടിസ്ഥാനപരമായ രണ്ട് പാപങ്ങൾ. അടിസ്ഥാനപരമായി രണ്ട് കൽപ്പനകളെ ഉള്ളൂ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി രണ്ട് കൽപ്പന? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. കർത്താവ് പറഞ്ഞു, ഇതാണ് അടിസ്ഥാനപരമായ രണ്ട് കൽപ്പനകൾ. ഈ രണ്ട് കൽപ്പനകളും അടിസ്ഥാനപരമായ രണ്ട് പാപങ്ങൾക്കുള്ള റിമഡിയാണ്. അടിസ്ഥാനപരമായ ആദ്യത്തെ പാപം എന്താണ്? ദൈവ സംസർഗത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അടിസ്ഥാനപരമായ കൽപ്പന, ആ ദൈവ സംസർഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. അടിസ്ഥാനപരമായ രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത്, മനുഷ്യനെ, സഹോദരനെ എൻ്റെ ലോകത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതിന് റിമഡിയായിട്ട് അടിസ്ഥാന കൽപ്പന എന്താണ്? നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ എന്ന് പറയുന്നതിനേക്കാൾ വലിയ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായ രണ്ട് പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. ദൈവ സംസർഗത്തിലേക്കും മനുഷ്യ സംസർഗത്തിലേക്കും നമ്മൾ മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യൻ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും വേണ്ട മനുഷ്യനെ വേണ്ട എന്നുള്ള ഒരു നിലയിലാണ് മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ടെലിഫോൺ പോലും ചെയ്യാൻ നമുക്കിന്ന് ഫോൺ ഉപയോഗിക്കുന്നില്ല മനുഷ്യൻ. ഫോൺ ചെയ്യാൻ പോലും, നാളെ സിമ്മില്ലാത്തൊരു ഫോൺ ഇറങ്ങിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാര്യം ആരെയും വിളിക്കുന്നില്ലല്ലോ, ആരെയും വിളിക്കുന്നില്ല. അവരവരുടെ ലോകത്തിൽ ജീവിക്കുന്ന, എനിക്ക് ദൈവം ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം, എൻ്റെ ലോകത്ത് ഞാൻ മതി, എനിക്ക് ദൈവം വേണ്ട, കുടുംബം വേണ്ട, സഹോദരൻ വേണ്ട, മറ്റുള്ളവർ വേണ്ട. ആധുനിക ട്രിനിറ്റി, ഹ്യൂമൻ ട്രിനിറ്റി എന്ന് പറയുന്നത് ഐ, മീ ആൻഡ് മൈൻ, ഞാൻ, എനിക്ക്, എൻ്റേത്, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രത്യേകത നിങ്ങൾ തന്നെ ആലോചിച്ചു, അതല്ലേ ഇവിടെ നടക്കുന്നത്? ഞാൻ, എനിക്ക്, എൻ്റേത്, ഐ, മീ ആൻഡ് മൈൻ. അതിനപ്പുറത്ത് ആരുമില്ല. മറ്റുള്ളവരെ നമ്മുടെ ലോകത്തിലേക്ക് കയറ്റാൻ നമുക്ക് ആഗ്രഹമില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത്, യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വളർച്ചയുടെ കാര്യം പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നെന്ന്. ഇന്നിപ്പം മനുഷ്യൻ്റെ കൃപ ആർക്കും വേണ്ടല്ലോ, മനുഷ്യൻ്റെ സ്നേഹം വേണ്ട. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ലോകത്തിൽ വേറെ ആരെയെങ്കിലും കയറ്റും. അവർ, ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഇപ്പം നമ്മളിപ്പം സഭയിൽ ഒരാൾ കണ്ടു, ഞാനൊരാളുടെ വീട്ടിൽ വരികയാണെന്ന് വെച്ചോ, ഞാനങ്ങനെ ആളുടെ വീട്ടിൽ അങ്ങനെ അധികം പോകുന്നില്ല, നിങ്ങളാരും എന്നെ വിളിച്ചുകൊണ്ട് പോകുകയും വേണ്ട, എനിക്ക് സമയമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാനെങ്ങാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ വരികയാണെന്ന് വെച്ചോ, വരികയാണെങ്കിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കും, ഹൂ ഇസ് ദാറ്റ്? കഥൊക്കെ വലിച്ചു തുടങ്ങുന്ന ഒരു ചെറുക്കൻ ഇറങ്ങി വരികയാണ്, അയ്യോ അങ്കിളായിരുന്നോ, കൈയിലേക്ക് അങ്കിളെ, ഐ വിൽ കോൾ ഡാഡി, ഓക്കെ. ഒറ്റ മുങ്ങ ഇവനെ പിന്നെ ജീവിതത്തിൽ കാണത്തില്ല. അവൻ്റെ ലോകത്തിലേക്ക് കയറി. നമ്മളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനീ പറയുന്ന ഒന്നും വേറെ വല്ലവരുടെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഞാനീ പറയുന്നതെല്ലാം ഈ മുന്നിലിരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ, ഞാൻ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേരോട് സൗഹൃദമുണ്ട്, എത്ര പേരെ കാണുന്നുണ്ട്, എത്ര പേരുമായിട്ട് അവരോട് എന്താണ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരോട് കൂടുന്നത് പോട്ടെ, അതും സ്നേഹമൊന്നും അല്ല, അതും വെറുതെ കമ്പനി അടിക്കുന്ന എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് സ്നേഹം, കരുണ, കരുതൽ ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളങ്ങനെ വളർത്തിയോ പിള്ളേരെ? ഇല്ലെങ്കിൽ ഇന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായി പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ കൃപയിൽ മുതിർന്നു വരണം. നിങ്ങൾ പറയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിൻ്റെ കുഴപ്പമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലവരുടെയൊക്കെ വീട്ടിൽ രണ്ടു ദിവസം പോയി നിൽക്കട്ടെ, നിങ്ങളും പോയി നിൽക്കും രണ്ടു ദിവസം, എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ആരെയും വേണ്ടെന്നാ നിങ്ങളും പറയുന്നത്? നിങ്ങളുടെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്നോ അതാ? നമുക്ക് ആരുടെയും ഒന്നും വേണ്ട കേട്ടോ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് എല്ലാവരുടെയും വേണം, എല്ലാവരുമായിട്ടും ബന്ധമുണ്ടായിരിക്കണം. ഞാൻ ആരുടെയും ഒന്നും വാങ്ങിക്കത്തില്ല, ഞാൻ വേണേ കൊടുക്കും. വേണ്ട, വാങ്ങിക്കാത്തവന് കൊടുക്കാനുള്ള അവകാശമില്ല, അതാദ്യം മനസ്സിലാക്കണം. മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കാത്തവൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ അവകാശമില്ല അവന്. ഇഫ് യു ആർ നോട്ട് റെഡി ടു റിസീവ് സംതിങ് ഫ്രം അതേഴ്സ്, യു ഹാവ് നോ റൈറ്റ് ടു ഗിവ് സംതിങ് ടു അതേഴ്സ്. നിങ്ങൾ ആരാ? രാജാവോ? എന്തോ ഇത്? മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്ക്, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ പഠിക്ക്, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യ്. അതാ ദൈവം ഉദ്ദേശിക്കുന്നത്, കൊണ്ടും കൊടുത്തും ജീവിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്ത് ജീവിക്കാനൊന്നും അല്ല, അതൊന്നും ദൈവം ഉദ്ദേശിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ഔദാര്യമില്ലെങ്കിലും ദൈവത്തിനും ജീവിക്കാം, നിങ്ങളുടെ ഔദാര്യമില്ലെങ്കിൽ മനുഷ്യനും ജീവിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്നേഹത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ മറ്റുള്ളവരെ ഇത് സ്വീകരിക്കണം. ചിലർ പറയും ആരെയും കഷ്ടപ്പെടുത്താൻ അതങ്ങ് പോകണമെന്നേ ഉള്ളെന്ന്. ഞാൻ അങ്ങനല്ല, ഞാൻ പറയുന്നത് രണ്ടുപേരെ കഷ്ടപ്പെടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനെ ചിരിക്കുന്നേ എടാ, അപ്പോഴെല്ലാം അവർക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ഞാൻ ആശുപത്രി കിടക്കുമ്പം എന്നെ വന്നൊന്ന് ഒന്ന് ഒന്ന് ശുശ്രൂഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ അവർക്ക് ഞാൻ ആരാ? നിങ്ങളും പോയി അന്വേഷിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഈ കാശ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്ത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാവുന്ന ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ബൈസ്റ്റാൻഡറായിട്ട് ഒരു രോഗിയുടെ അടുത്ത് പോയി രണ്ടു ദിവസം നിൽക്കുന്ന, അത്രയും വലിയ ശുശ്രൂഷ ഒന്നും വേറെ ഒന്നുമില്ല. മറ്റുള്ളവരുടെ, അതായത് സാക്രിഫിഷ്യലായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും. അതാണ് സഹോദരനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, സാക്രിഫിഷ്യൽ ലവ്. നിങ്ങൾക്ക് എന്തോ സാക്രിഫൈസ്, എക്സ്ട്രാ മണി കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് അത് സാക്രിഫൈസ് ആണെന്ന് ചിന്തിക്കരുത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, വെൻ യു ആർ ഗിവിംഗ് അവേ ഫ്രം യുവർ എക്സസ് യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ, റാദർ ഹി ഈസ് ഹെൽപ്പിംഗ് യു ടു സോൾവ് യുവർ സ്റ്റോറേജ് പ്രോബ്ലം. ഒന്ന് 47 സാരി ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു 8 സാരി എടുത്ത് ആർക്കെങ്കിലും കൊടുത്തെന്ന് വെച്ചു, എന്നിട്ട് പറയും ആ പാവങ്ങൾ ഉപയോഗിക്കട്ടെ. അതല്ല, 10 എണ്ണം വാങ്ങിക്കാനാ, എവിടെ കൊണ്ട് വെക്കും? അതുകൊണ്ട് വെക്കാൻ നിങ്ങൾ സ്പേസ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അവർ നിങ്ങളെ സഹായിക്കുക, അല്ല നിങ്ങൾ അവരെ സഹായിക്കുമൊന്നുമല്ല. എക്സസിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയും ഹെൽപ്പ് ചെയ്യല്ല, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോറേജ് പ്രോബ്ലം മാറ്റി തരിക. അതിൻ്റെ പേരിൽ വലിയ അഭിമാനമൊന്നും വേണ്ട. ആർക്കെങ്കിലും കുറച്ച് പഴന്തുണി കൊടുത്തിട്ട് എന്താ ഞാൻ സഹായിച്ചു എന്നുള്ള വലിയ അഭിമാനമൊന്നും ആവശ്യമില്ല, ആവശ്യമില്ല. കൈ പൊള്ളണം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പം കൈ പൊള്ളണം. അതാണ് സാക്രിഫിഷ്യലായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ സമയം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? ലോകത്തിലെ ഏറ്റവും വിലയുള്ളത് പണമല്ല, ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം. ലോകത്തിലെ ഏറ്റവും വിലയുള്ളത് മാനുഷികമായി പറഞ്ഞാൽ ടൈമാണ്, സമയം. അതാണ് നിങ്ങൾ വെറുതെ കളയുന്നത്. അത് കാണുമ്പോഴാ സങ്കടം. നിങ്ങൾ പണം വെറുതെ കളഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, കാര്യം പണം ഇന്നുണ്ടാകും നാളെ പോകും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇഫ് യു ആർ സ്പെൻഡിങ് മണി, യു ആർ നോട്ട് സ്പെൻഡിങ് മച്ച്. വെൻ യു ലൂസ് മണി, യു ആർ നോട്ട് ലൂസിങ് മച്ച്. ബട്ട് When you are losing time, that is forever. ആ സമയം ഒരു 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 പ്രായമുള്ള ഒരു അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമോ? ഇവിടെ 30 കേടി കൊടുത്തു കഴിഞ്ഞാൽ കുവൈറ്റിൽ ഒരു വർഷത്തേക്ക് വിളിക്കാമെന്ന് പറയുന്ന കേട്ടു. അതുകൊണ്ട് എന്താ വെറുതെ ഫോൺ എടുത്ത് കുശുമ്പും ഇല്ലായ്മയും പറയും. എന്നാൽ പാവം വിളിച്ച് അപ്പച്ചനെ അമ്മച്ചി നാട്ടിലോട്ട് വിളിക്കും, അതുമില്ല. അപ്പോഴത്തേക്ക് പറയും, മമ്മി ഒത്തിരി പൈസയാ, പപ്പ ഒത്തിരി പൈസയാ ഇവിടെ അങ്ങോട്ട് വിളിക്കുന്നത്, അതുകൊണ്ട് നിർത്തുക കേട്ടോ. അല്ലേ, അവരൊരു ശബ്ദം കേൾക്കാൻ നോക്കിയിരിക്കുക. അപ്പനും അമ്മയ്ക്കും വേണ്ടി, പ്രായമുള്ളവർക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കാൻ അത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ പിള്ളേർ അത്രയും പോലും ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പനെയും അമ്മയും കൂടെ ഓൾഡ് ഏജ് ഹോമിലാക്കാൻ വേണ്ടി കാറെ കൊണ്ടുപോയപ്പോൾ മോനെ കൂടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തി കൊണ്ടുപോയി. ഉടനെ കൂട്ടുകാരൻ പറഞ്ഞു, നന്നായിടാ അവനെ കൂടെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോയത്, കാര്യം അവന് നിന്നെ കൊണ്ടുപോയപ്പം വഴി തെറ്റത്തില്ലല്ലോ. അവന് നിന്നെ കൊണ്ട് വിടണ്ടപ്പോഴേ വഴി തെറ്റത്തില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നതെല്ലാം കിട്ടാൻ പോകുകയാണ്. പ്രായമുള്ളവരോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? മറ്റുള്ളവരോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ദരിദ്രരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതൊക്കെ നോക്കിയാ ദൈവം അവിടെ ചെല്ലുമ്പം തന്നെ, ഈ ചെറിയവരിൽ ഒരുത്തന് നീ ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തതായിട്ട് നീ ഞാൻ കണക്കാക്കിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പം പോലും ഇതാ പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ഇവിടെ എത്ര കൈകൊട്ടിയെന്നോ പാട്ട് പാടിയെന്നുള്ളതോ വെച്ചെന്നല്ല അങ്ങോട്ട് കയറ്റുന്നത്. അവിടെ കൗണ്ട് ചെയ്യുന്ന ഇതൊക്കെ വെച്ചിട്ടാണ്. സ്വർഗത്തിൽ വിലയുള്ളത് വേണം നിങ്ങൾ ഇവിടെയും വിലയുള്ളതായിട്ട് കണക്കാക്കാൻ. അല്ലാതെ ഭൂമിയിലെ കാര്യങ്ങൾ നോക്കിയല്ല, സ്വർഗത്തിൽ എന്തിനാണ് വിലയുള്ളതെന്ന് നോക്കണം. മറ്റുള്ളവരുടെ ലോകത്തിലേക്ക്, അവർ നമ്മുടെ ലോകത്തിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ റിലേഷൻഷിപ്പ്, നമ്മുടെ സ്വകാര്യതകൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ ആത്മീകരായി തീരുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പൊതുസമ്പത്തായിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഭയിലെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ സഭയിലെ ആർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അതിൻ്റെ പുറകെ വഴക്കുണ്ടാക്കാൻ പോകരുത്. അവൻ കളിച്ചോണ്ടിരിക്കുകയാണെന്ന്, സഭായോഗത്തിന് കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ, ഞാൻ ഒരു 7 വയസ്സുള്ള ഒരു ചെറുക്കൻ, ഞാൻ ഒരു ചർച്ചിൽ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കണം, ഞാൻ ഒളിവിൽ പ്രസംഗിക്കാൻ, പാസ്റ്റർ അവിടെ സങ്കീർത്തനം വായിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുക്കൻ കടലാസ് ചുരുട്ടി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ ചെറുക്കൻ്റെ കയ്യെ കയറി പിടിച്ചു, അവനെൻ്റെ കൈ തട്ടിയിട്ട് അതെടുത്ത് അപ്പുറത്ത് തെളിഞ്ഞു. തീർന്നപ്പോൾ ആ ചർച്ചിലെ ഒരാളോട് ഞാൻ ചോദിച്ചു, എടേ ഇവൻ്റെയൊക്കെ അപ്പനും അമ്മ ഇവിടില്ലേ? എന്നെ പറഞ്ഞ് അച്ഛാൻ ഉദ്ദേശിക്കുന്നവരാണ്, അവർക്ക് ആരാധിക്കണം, അല്ലാതെ അവർക്ക് പിള്ളേരെ നോക്കാനൊന്നും അല്ല നേരമൊന്നും. അവരൊരാഴ്ച വരുന്നത് പിള്ളേരെ നോക്കാനല്ല, പിന്നെ എന്തിനാണ് ആരാധിക്കാൻ? പിള്ളേര് പ്ലെയിൻ ഉണ്ടാക്കി കളിക്കുക സഭായോഗത്തിന്, ഉണ്ടായി കളിക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അലങ്കോലം ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു വിശ്വാസി ഈ ചെറുക്കനെ പിടിച്ചാൽ, ഞാൻ എങ്ങാണ്ടൊന്ന് വന്നതായതുകൊണ്ട് അപ്പൻ എൻ്റെ അടുത്ത് വന്നില്ല എന്ന ആ സഭയിലെ വിശ്വാസിയായിരുന്നു പിടിച്ചതെങ്കിൽ എനിക്ക് ഒരു സംശയവുമില്ല, അന്ന് ഇല്ലാത്ത പുകിലെല്ലാം ഉണ്ടാക്കിയനെ അപ്പൻ. അയാളോട്ട് നോക്കത്തുമില്ല, വേറൊരാൾ നോക്കാനോട്ട് സമ്മതിക്കത്തുമില്ല. എൻ്റെ കുഞ്ഞിനെ തൊള്ളാൻ നിന്നോട് ആര് പറഞ്ഞു? എൻ്റെ കുഞ്ഞ്, അത് തന്നെ സ്വാർത്ഥതയാണ്. ഞാനീ പറയുന്നതൊക്കെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ആ സഭയെ പഠിക്കേണ്ടത്. ഇതൊക്കെ പഠിക്കാതെ വേറെ എന്തോ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അടിസ്ഥാനപരമായി പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. എൻ്റെ സഹോദരൻ്റെ ലോകം, ആ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സഹകരണവും കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഈ ഒരു ലോകത്തിൽ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പഠിക്കാനാണ്? എൻ്റെ സഹോദരൻ ഇവിടെ എൻ്റെ, അതാണ് കയ്യനോട് ഹാബേലിനെ കൊന്ന് ജേതാവിനെ പോലെ വന്നിരിക്കുന്ന കയ്യനോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? രണ്ട് ചോദ്യങ്ങൾ. ആദാമിനോട് ചോദിച്ചു, നീ ആദാമേ നീ എവിടെ? ഞാൻ നിന്നെ ഏത് ലോകത്തിലാക്കി വെച്ചു? അവിടെ നിന്നെ കാണുന്നില്ലല്ലോ, നീ എൻ്റെ ലോകം വിട്ട് പുറത്തു പോയല്ലോ മോനെ. രണ്ടാമത്തേത്, നിന്റെ സഹോദരൻ എന്ത് ചെയ്യാ? നിന്റെ ലോകത്തിൽ നിന്റെ സഹോദരനില്ലല്ലോ. അവൻ തിരിച്ചെന്താ പറയുന്നത്? കയ്യൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഐ ഡോ നോ. അതിൻ്റെ കൂട്ടത്തിൽ കോപത്തോടുകൂടെ ഒരു ചോദ്യം, അമ്മ ഇത് കീപ്പർ ഓഫ് മൈ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ, കാവൽക്കാരനാണോ, സൂക്ഷിപ്പുകാരനാണോ, കീപ്പർ? ഇന്നും മനുഷ്യനോടുള്ള, മനുഷ്യൻ ഇന്നും ദൈവത്തോട് ചോദിക്കുന്നത്, അവൻ്റെ കാര്യം നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇന്ന് നമ്മൾ ചോദിക്കുന്നത് തന്നെയാണ്, അവന്റെ കാര്യം എന്തിനാ എന്നോട് ചോദിക്കുന്നത്, ഇതല്ലേ നമ്മളെല്ലാം ചോദിക്കുന്നത്, നീ എന്റെ കാര്യമല്ലോ അവിടെ പറ. അല്ല സഹോദര, അല്ല സഹോദരി, നിന്റെ സഹോദരന്റെയും സഹോദരിയുടെയും ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണ്. Am I the keeper of my brother? Yes. അതാണ് ഉത്തരം. You are the keeper of your brother. നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് നീ, നിന്റെ സഹോദരിയുടെ കാവൽക്കാരനാണ് നീ. കയ്യീൻ, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. അങ്ങനെയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, അന്യോന്യം കാവൽ ചെയ്യാൻ, സ്നേഹിക്കാൻ, സേവിക്കാൻ ഒക്കെയായിട്ടാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. നിന്റെ സഹോദരൻ ഒന്നും പറ്റാതെ നോക്കുക എന്നുള്ളത് നിന്റെ ചുമതലയായിരുന്നു, പക്ഷെ നീ അവനെ കൊന്നു. കാവൽക്കാരൻ കവർച്ചക്കാരനായിരിക്കുകയാണ്. ഇന്ന് പറ്റിയിരിക്കുന്ന കാര്യം അതാണ്, കാവൽക്കാരൻ കവർച്ചക്കാരനായിരിക്കുന്നു. എന്നെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ഒന്നാമത്, ഹാബേലിന്റെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, വിശ്വാസത്താൽ ദൈവാശ്രയം. വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടുത്തെ അർത്ഥം അതാണ്. എന്ത് വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക്? ദൈവവിശ്വാസമല്ല, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, ദൈവത്തോടുള്ള കമ്മ്യൂണിയനിൽ, സംസർഗത്തിൽ ജീവിക്കാനാണ് എനിക്ക് ദൈവം ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത്. ഒരു നിമിഷം പോലും ദൈവ സംസർഗത്തിൽ നിന്ന് മാറി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നെ ദൈവം ഭൂമിയിലായിരിക്കുന്നത് അൺസീസിംഗ് ആയിട്ട് ദൈവ സംസർഗത്തിൽ ഇടവിടാതെ, അൺസീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടമുറിയാതെ, ഇടയ്ക്ക് ഒരു മിനിറ്റ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ദൈവ സംസർഗത്തിൽ, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ലിങ്ക്സ് യു വിത്ത് ജീസസ് ആൻഡ് ഇറ്റേണലി. നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് യേശുവുമായിട്ട് എന്നെ കൊളുത്തിപ്പിടിക്കുന്നതാണ് വിശ്വാസം. ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലിങ്ക് ചെയ്യുക, കൊളുത്തിപ്പിടിക്കുക, കൊളുത്തിട്ടിരിക്കുകയാണ്. അതായത് വൺസ് യു ട്രസ്റ്റ് ഇൻ ജീസസ്, ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ചാൽ, അതാണ് വിശ്വാസം. വിശ്വസിച്ചാൽ, ആശ്രയിച്ചാൽ ഒരു കൊളുത്തിടുന്നത് പോലെയാണ്. ആ കൊളുത്തിട്ട് കഴിഞ്ഞാൽ അത് ഇറ്റേണലി യു ആർ ലിങ്ക്ഡ് വിത്ത് ജീസസ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു യുഗങ്ങളിലും നമ്മളും യേശുവും തമ്മിൽ വേർപിരിയുന്നില്ല, വേർപിരിയുന്നില്ല. അതാണ് ഫെയ്ത്ത്. അവിടം തൊട്ട് എൻ്റെ ബോഡി, എൻ്റെ സോൾ ആൻഡ് സ്പിരിറ്റ്, എവറിഥിങ് ഈസ് കൺട്രോൾഡ് ബൈ ജീസസ്. പിന്നീട് എന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? യേശുവാണ്. ടോട്ടലി, മൊത്തമായിട്ടും എന്നെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഓടി നടക്കുന്ന ഒരു പട്ടികളെ കഴുത്തിൽ ഒരു ചെയിൻ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയിൻ ആരുടെയിലിരിക്കുന്നു? അയാളാണ് ആ പട്ടിയെ നിയന്ത്രിക്കുന്നത്, ഇല്ലേ? ഇന്നലെ വരെ ഓടി നടക്കുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ ഇപ്പം അനുസരണയുള്ള ഒരു നായയെ പോലെ നമ്മൾ എന്താണ് യേശുവിൻ്റെ പിന്നാലെ പോകുകയാണ്. അതിനി ചങ്ങലയൊന്നും വലിക്കണ്ട, കുറച്ച് കഴിയുമ്പം ആദ്യം ഒരു ചങ്ങലയൊക്കെ ഇടുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ യജമാനൻ നടക്കുന്നതിൻ്റെ പുറകെ നടക്കും. ഒരു അദൃശ്യ ചങ്ങലയാൽ നമ്മൾ യേശുവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, യേശുവിൻ്റെ ഇഷ്ടമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ. ഗലേഷ്യൻസ് ഗലാത്തിലെങ്ങനെ രണ്ടാമത്തെ 20 വാക്യം നമ്മൾ വായിച്ചു, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കണ്ടതാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ജീവിക്കുന്നത് ഞാനല്ല, എന്നാൽ എൻ്റെ ജഡത്തിലൊരു ജീവിതമുണ്ട്. ആ ജീവിതം ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ ആശ്രയിച്ച്, അവൻ പറയുന്നതനുസരിച്ച്, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കുന്നില്ല. ആരാ ജീവിക്കുന്നത്? യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതിനാണ് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഒന്നാമത്. രണ്ടാമത്, എൻ്റെ സഹോദരനെ കാവൽ ചെയ്യാനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന. എൻ്റെ സഹോദരനെ കാവൽ ചെയ്യാനാണ്, എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഐ ആം ലിവിങ് ഫോർ അതേഴ്സ്, മൈ ബ്രദ്രൻ. ഞാൻ ഇത് മനസ്സിലാക്കാനൊരു സ്റ്റോറി സാധാരണ പറയുന്നൊരു സ്റ്റോറിയാണ്. സ്വർഗത്തിലും നരകത്തിലും, നരകത്തിൽ ഒരു ദിവസം നല്ല പായസം വെച്ചു. നരകത്തിൽ വെച്ചതുകൊണ്ട് മോശമൊന്നുമല്ല, നല്ല മധുരമുള്ള ഒന്നോന്തരം പായസം നരകത്തിൽ വെച്ചു. അങ്ങനെ നരകത്തിൽ പായസം വെച്ച്, പായസം നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കുടിക്കാൻ കൊതിയോടെ നിൽക്കുമ്പോൾ ഒരു ദൂതൻ വന്നിട്ട്, കഥയാണ് കേട്ടോ, ഒരു ദൂതൻ വന്നിട്ട് കയ്യേലെ വലിയൊരു തവി വെച്ച് കെട്ടി, ഇവിടം തൊട്ട് ഇവിടം വരെ നീളമുള്ള വലിയൊരു തവി വെച്ച് കെട്ടി എല്ലാവരുടെയും കയ്യിൽ. അപ്പോൾ പ്രോബ്ലം എന്താ? കൈ മടങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുത്തൻ വാരി കുടിക്കാൻ തുടങ്ങി, കയ്യേ വീണു, കയ്യേ വീണപ്പോൾ അവൻ കുറഞ്ഞു, കുറഞ്ഞപ്പോഴത്തേക്ക് അടുത്തുള്ളവൻ്റെ മുഖത്ത് വീണു, അവൻ ഇങ്ങനെ തല്ലി, ഇവൻ അവനെ തല്ലി, നരകം തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതിനേക്കാൾ മെസ്സായി. നരകം തന്നെ മെസ്സാ, അതിൻ്റെ കൂട്ടത്തിൽ അടിയും പിടിയും കൂടെ ആണെങ്കിൽ എന്തായിരിക്കും ഗതി? സ്വർഗത്തിലും പായസം വെച്ചു, സ്വർഗത്തിലും സെയിം പായസം ആയി കഴിഞ്ഞപ്പോൾ ദൂതൻ വന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ വലിയ ഒരു തവി വെച്ച് കിട്ടി. പക്ഷെ സ്വർഗത്തിൽ എല്ലാവരും നന്നായിട്ട് പായസം കുടിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഒരാൾ കോരി മറ്റേ ആൾക്ക് കൊടുത്തു, ആ ആൾ കോരി ഈയാൾക്ക് കൊടുത്തു. ഇതാണ് സ്വർഗത്തിലെ ജീവിതം. സ്വർഗീയ അനുഭവമുള്ള ഒരാൾ ഒരിക്കലും അവന് വേണ്ടി ജീവിക്കുന്നില്ല, അവന് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത് പോലും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആൾക്കാരുണ്ടെന്ന്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നെ സഹായിക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചോളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് അവനവന് വേണ്ടി ജീവിക്കുന്നതല്ല, ഒരുവൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ് സ്വർഗീയ അനുഭവം. അപ്പോൾ ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഒന്ന് ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അവനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് 100% അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ കർത്തൃത്വത്തിൻ കീഴിൽ ജീവിക്കുന്നതിനാണ്. രണ്ട്, എൻ്റെ സഹോദരന് വേണ്ടി ജീവിക്കുന്നതാണ്, ലിവിങ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ പ്രസംഗവും അവരവർക്ക് വേണ്ടിയാണ്. അവിടുത്തെ വാക്കുകൾ മുഴുവൻ ഇന്ന് നിങ്ങൾ ഈ ടി വിയിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ടി വിയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നതെല്ലാം എന്താണ്? നീ ഇന്ന് വിശ്വാസത്തോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നിനക്കൊരു ജോലി വേണമെങ്കിൽ, നിനക്കൊരു വീട് വേണമെങ്കിൽ, നിനക്ക് ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ കാര്യം പറയുന്നുള്ളൂ? അത് ബിബ്ലിക്കൽ പ്രീച്ചിങ് അല്ല. ദേ ആർ പ്രീച്ചിങ് അനദർ ജീസസ്. വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ അല്ല ഞങ്ങളുടെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എനിക്കല്ല, ഞങ്ങൾക്ക്, എനിക്ക് ആവശ്യമുള്ള ആഹാരമല്ല, ഞങ്ങൾക്ക്. ആത്മീയ കാര്യങ്ങൾ പോലും ഞങ്ങളെ പരീക്ഷയിൽ കടത്തിവിടാതെ, ഞങ്ങളെ. ഇതാണ് അടിസ്ഥാനപരമായ പ്രാർത്ഥന. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് തർത്ഥമില്ല. പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ വേണം പ്രാർത്ഥിക്കാൻ, അല്ലാതെ കൂടുതൽ പ്രാർത്ഥിച്ചു നിൽക്കാൻ. കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത് നല്ലതാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് തെറ്റാണെങ്കിൽ പിന്നെ കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ തെറ്റല്ല വരത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നത് പോലും ദൈവം പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി. വി ആർ പ്രേയിങ് ഫോർ അതേഴ്സ്. എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ആനക്കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയുക, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ജീസസ് വാസ് പ്രേയിങ് ഫോർ അതേഴ്സ്, പോൾ വാസ് പ്രേയിങ് ഫോർ അതേഴ്സ്, ഡിസൈപ്പിൾസ് വാർ പ്രേയിങ് ഫോർ അതേഴ്സ്. കർത്താവ് പഠിപ്പിച്ചത് അതാണ്. മറ്റുള്ളവർ, എൻ്റെ മനസ്സിൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു വാക്കേ ഉണ്ടാകാവൂ, അതേഴ്സ്. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. രക്ഷാസൈന്യം എന്ന് പറയുന്ന സാൽവേഷൻ ആർമി അതിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം പ്രായമായി, എന്നാലും അദ്ദേഹം എല്ലായിടത്തും പോയി പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് പോകാൻ വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗം എഴുതി കൊടുത്തു വിടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം, ഏറ്റവും ഒടുവിലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ, എന്നാലും ഒരു ദിവസം പ്രസംഗിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ഒരാളുടെ ഒരു പ്രസംഗം എഴുതി കൊടുത്തു വിട്ടു. അത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്രസംഗമായിരുന്നു. ആ രാത്രി അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ പ്രസംഗം, എഴുതി കൊടുത്ത പ്രസംഗം കവറിലിട്ടുകൊണ്ട് വായിക്കാൻ, വില്യം ബൂത്തിൻ്റെ പ്രസംഗമാണെന്ന് പറഞ്ഞ് വായിക്കാൻ വേണ്ടി കവർ പൊട്ടിച്ച് വായിക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു, അതേഴ്സ്. പ്രസംഗം മൊത്തം തീർന്നു, മറ്റുള്ളവർ. വില്യം ബൂത്തിൻ്റെ അവസാനത്തെ പ്രസംഗത്തിന് ഒറ്റ വാക്കേ ഉള്ളായിരുന്നു, അതേഴ്സ്, മറ്റുള്ളവർ. ഒരു യഥാർത്ഥ വിശ്വാസി ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ യേശുവിന് വേണ്ടിയല്ലെന്ന്, യെസ്, യേശുവിന്. 2 കൊരിന്ത്യർ വായിക്കും, 2 കൊരിന്ത്യരുടെ പുസ്തകം, 2 കൊരിന്ത്യൻസ്. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് രീതിയിലാണ്. വി ആർ ലിവിങ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലിവിങ് ഫോർ ജീസസ്. നമ്മൾ 2 കൊരിന്ത്യൻസ് chapter 5 5-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ജീവിക്കുന്നവർ ആർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്? തങ്ങൾക്ക് വേണ്ടിയല്ല. പ്രിയമുള്ളവരെ, ഇന്ന് 99% ആളുകളും ജീവിക്കുന്ന അവർക്ക് വേണ്ടിയാണ്. they are living for themselves. അവർക്ക് വേണ്ടി അത് കാലങ്ങൾ കഴിയുന്നതോളം കൂടിക്കൂടി വരികയാണ്. നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരും ഒന്ന്. പക്ഷേ ഇന്ന് അതുമില്ല. അച്ചായനും അച്ചായൻ്റെ പെണ്ണും പിള്ളയും ഞാനും എൻ്റെ ഭാര്യയും. അതും മാറി ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ. ഭാര്യാ ഭർത്താക്കന്മാർ പോലും അന്യോന്യം ജീവിക്കുന്നില്ല. അന്യോന്യം ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ഇതെവിടെ പോയി അവസാനിക്കും? യേശു ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യുന്നില്ല? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. ഒരു ക്രിസ്ത്യാനി അവനവന് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഡിസൈഡ്സ് ടു ലിവ് ഫോർ ഹിസ് മാസ്റ്റർ. അവൻ തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? I am living for Jesus. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജീസസ് ഫോർ മീ എന്നുള്ളതാണ്. യേശു എനിക്ക് വേണ്ടി. ആദ്യം നമ്മളെല്ലാം പറയും, നമ്മൾ വിശ്വാസത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ നമ്മൾ സഭയെ വരുമ്പോൾ ആദ്യം, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, കുറച്ച് നാളത്തേക്കൊക്കെ വേണമെങ്കിൽ അങ്ങ് ക്ഷമിക്കാം എന്താ പറയുന്നത്, യേശു എൻ്റെ പാപങ്ങളെ മാറ്റാൻ കർത്താവ് ക്രൂശിൽ മരിച്ചു, എൻ്റെ രോഗങ്ങളെ മാറ്റാൻ കർത്താവ് വന്നു, എനിക്ക് കാറ് തരാൻ അല്ലെങ്കിൽ എനിക്കൊരു ജോലി തരാൻ. ഇതൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും പ്രശ്നം. ഈ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആൾക്കാർ വരുന്നത്. ഫസ്റ്റ്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജീസസ് ഈസ് ഫോർ മീ, യേശു എനിക്ക് വേണ്ടി. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ യേശുവിന് വേണ്ടി. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു തുടക്കമാണ്. ആത്മീയ കാര്യത്തിൽ പോലും യേശു എനിക്ക് വേണ്ടി, അവൻ എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചു, എൻ്റെ രോഗം അവൻ സൗഖ്യമാക്കി, എൻ്റെ ദുരിത അവസ്ഥയിൽ അവൻ എന്നെ വിളിപ്പിച്ചു, അവൻ എനിക്ക് ഇന്ന ഇന്ന ഉപകാരങ്ങൾ ചെയ്തു. ഗുഡ്, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എന്നും യേശു എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അത് ശൈശവാവസ്ഥയാണ്. പിന്നീട് എന്താണെന്ന് അറിയാമോ, നമ്മൾ യേശുവിന് വേണ്ടി എന്നുള്ളതാണ് അടുത്ത അവസ്ഥ. അവിടെ ഞാൻ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഞാൻ യേശുവിന് വേണ്ടി. പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? അതാ ഇവിടെ പറയുന്നത്. എന്താണ്? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ജീസസ് ഈസ് ഫോർ മീ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഐ ആം ഫോർ ജീസസ്. അങ്ങോട്ട് കയറിയിട്ടുണ്ടോ നമ്മൾ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യണം, യേശുവും ചെയ്യണം മറ്റുള്ളവരും. ചിലപ്പോൾ ആളുകൾ പറയുന്ന കേട്ടു, ഞാൻ രോഗിയായിട്ട് ഇവിടെ എണീക്കാൻ പോലും വയ്യാതെ കിടന്നിട്ട് ഒരു മനുഷ്യൻ വന്ന് കയറി ഒന്ന് നോക്കിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സഭയിൽ വേറെ എത്രയോ പേര് രോഗിയായി, നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ രോഗിയായിരുന്നപ്പോൾ ആരും വന്നില്ല, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയോ? ശിശു ആയിരിക്കുമ്പോൾ മാത്രമേ കംപ്ലൈൻറ്റ് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയത്തില്ല. ശിശുക്കളാണ് കംപ്ലൈൻറ്റ് പറയുന്നവർ. ആരും എന്നെ നോക്കിയില്ല, ഞാൻ പറഞ്ഞിട്ട് ആരും എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചില്ല, ആരും എൻ്റെ വീട്ടിൽ വന്നില്ല, ആരും എന്നെ നോക്കിയില്ല, ഞാൻ പ്രയാസത്തിലായിരുന്നപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ സഭയിൽ പ്രയാസമുള്ള എത്രയോ പേര് വേറെ ഉണ്ട്, നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? രോഗിയായിരുന്ന സമയത്തെല്ലാം നിങ്ങൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കുകയായിരുന്നോ? രോഗികളുടെ വീട്ടിൽ തപ്പി നടക്കുകയായിരുന്നോ? അല്ലല്ലോ. പിന്നെ നിങ്ങളെന്താ ഇത്ര കംപ്ലൈൻറ്റ് പറയാൻ? കംപ്ലൈൻറ്റ് പറയുന്നത് ശൈശവാവസ്ഥയാണ്. പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നില്ല. നിങ്ങൾ പാസ്റ്ററെ കാണാൻ പോയോ? ഇല്ലല്ലോ. പാസ്റ്ററിലേക്ക് പോയില്ലല്ലോ. ഇത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. നിങ്ങളെന്താ പാസ്റ്ററിലേക്ക് പോകാത്തത്? പാസ് നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ലെന്ന് എല്ലാവരും പരാതി പറയും. പാസ്റ്റർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വൈ? ഞാൻ ഇവിടുത്തെ പാസ്റ്ററുടെ കാര്യം മാത്രമൊന്നുമല്ല പറയുന്നത്, പൊതുവെ ഉള്ളൊരു കംപ്ലൈൻറ്റ്. എന്ത്? പാസ്റ്റർ ഈ മാസം എൻ്റെ വീട്ടിൽ വന്നില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, മറ്റുള്ളവരെ സഹായിക്ക്. സഹോദരന്റെ കാവൽക്കാരനാ നീ, സഹോദരന്റെ സൂക്ഷിപ്പുകാരനാണ്. ജീസസ് ഈസ് ഫോർ മീ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഐ ആം ഫോർ ജീസസ് എന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ ഉയർന്നൊരു സ്റ്റെപ്പുണ്ട്, എന്നറിയാമോ? ജീസസ് ഇൻ മീ എന്ന് പറയുന്ന സ്റ്റേജ്, യേശു എന്നിൽ. ചാൾസ് പ്രൈസിൻ്റെ ഒരു ബുക്കുണ്ട്, ചാൾസ് പ്രൈസ് എഴുതിയൊരു ബുക്കുണ്ട്, അതിൻ്റെ ടൈറ്റിൽ കേട്ടാൽ നമ്മൾ വരണ്ടു പോകും, സ്റ്റോപ്പ് ലിവിങ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്ത്. അപ്പോൾ നമ്മൾ ചിന്തിക്കട, ഭയങ്കര കഷ്ടമായി പോയല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ലെറ്റ് ജീസസ് ലിവ് ഇൻ യു, യേശു നിന്നിൽ ജീവിക്കട്ടെ എന്ന്. യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്ത്, യേശു എന്ത് ചെയ്യട്ടെ? നിന്നിൽ ജീവിക്കട്ടെ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ശിശുക്കളാണ്. ഇന്ന് മെച്യുർ ക്രിസ്ത്യൻസ് ഇല്ലാതെ പോകുന്ന സഭയിൽ പല സഭകളും വെറും നേഴ്സറി ആയിട്ട് വന്നിരിക്കുകയാണ്. ക്രഷ്, സ്പൂൺ ഫീഡിങ് വേണം, എല്ലാ ആഴ്ചയിലും ഫീഡ് ചെയ്യണം, ഇല്ലെങ്കിൽ കരയും. കിട്ടിയില്ലെന്ന് പറഞ്ഞു, പാല് കിട്ടിയില്ലെന്ന് പറഞ്ഞു കരയുന്ന കുറച്ച് പിള്ളേർ, അത് സഭയല്ല, അത് ക്രഷാണ്. ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന സഭ അതല്ല. ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന സഭ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സഭയാണ്, അല്ലാതെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ല. സ്ത്രോത്രവുമില്ല, അല്ലേലൂയായും ഇല്ല, ഒന്നുമില്ല. എനിക്കത് കേട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സത്യം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അടുത്ത തന്നെ അറിയാമോ, ലിവിംഗ് ഫോർ അതേ സെക്കൻഡ് കൊരിന്ത്യൻസിൽ തന്നെ എട്ടാമത്തെ അധ്യായത്തിൽ, ചാപ്റ്റർ 8 അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതും ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അപ്പം നമ്മൾ നമ്മളെ കർത്താവിന് മാത്രം കൊടുത്താൽ പോരെ, ആർക്കൂടെ കൊടുക്കണം? മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്റെ മേൽ യേശുവിന് മാത്രമല്ല അവകാശം, എന്റെ മേൽ എന്റെ കൂട്ടു സഹോദരൻ അവകാശമുണ്ട്, എന്റെ സഹോദരൻ എന്റെ മേൽ അവകാശമുണ്ട്, എന്റെ സഹോദരിക്ക് എന്റെ മേൽ അവകാശമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏറ്റുപറയാൻ പറ്റുമോ? ഇത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇന്നൊന്നും അല്ലല്ലോ വായിച്ചത്, വിശുദ്ധ വേദപുസ്തകം, നിങ്ങളുടെ ഇരിക്കുന്ന വേദപുസ്തകം ഇത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം കർത്താവിനും പിന്നെ ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നെന്ന്, ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എന്തോ വേണേ ചെയ്തോ എന്ന് പറയുന്നതാ ഏൽപ്പിച്ചു കൊടുക്കുന്നല്ലേ. ഏൽപ്പിച്ചു കൊടുക്കുക എന്താണ്? എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ കർത്താവിന് കൊടുത്തേച്ച് പറയാണ്, കർത്താവേ ഞാൻ നിന്റെ വകയാ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അതുപോലെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു പറയാണ്, യു ക്യാൻ ഡു എനിത്തിങ്, എന്ത് വേണമെങ്കിലും ചെയ്തോ. നോക്ക് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ, മൂന്ന് മുതൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ്, അറിയാവുന്ന വേദഭാഗമാണ്, രണ്ടാം അധ്യായത്തിൻ്റെ 3 മുതൽ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുവേശുള്ള ഭാവം? യേശു ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിച്ചില്ല, യേശു എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞിട്ട് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇവരെ വിശന്നവരായി വിടാൻ എനിക്ക് മനസ്സില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അവന് വിശന്നപ്പോഴവൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷേ അവന് വേണ്ടി അവനൊരു അത്ഭുതവും, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു അവന് വേണ്ടി തന്നെ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല. ആയിരങ്ങൾക്കപ്പമേകിയോനേ എന്തേ നീയൊരു അത്തിപ്പഴമെങ്കിലും കൊതിച്ചു, രോഗമേതും സൗഖ്യമാക്കിയോനേ എന്തേ നീ രോഗം ശീലിച്ചവനായി കഴിയണോ, എന്തിതു മഹാനുഭവ തിരുവാവതാരം അന്തികെ പിറന്നതെന്തോരേഴപ്പോൾ. രോഗം ഏതും ശീലിച്ചവനായിരുന്നു. പക്ഷേ രോഗികൾക്ക് അവൻ ആയിരങ്ങൾക്ക് അപ്പം കഴിക്കും. പക്ഷെ അവന് ഒരു അത്തിപ്പഴം കൊതിച്ചു, അവന് കിട്ടിയോ? അതുമില്ല. അന്ന് രാത്രിയിൽ അവൻ എന്ത് ചെയ്തു? എംറ്റി സ്റ്റൊമക്കിൽ അവൻ കിടന്നുറങ്ങി. അതാണ് യേശു. അവൻ എല്ലാവരുടെയും രോഗം സൗഖ്യമാക്കി. പക്ഷെ അവനെ കുറിച്ച് യെശയ്യാവ് പറയുന്നത് അവൻ രോഗം ശീലിച്ചവനായിരുന്നെന്ന്. യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത അതാണ്. ഹി നെവർ ലിവ്ഡ് ഫോർ ഹിംസെൽഫ്. അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങളിലാണ് കാണുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു. താഴോട്ട് പോകുന്നതാണ് യേശുവിൻ്റെ ഭാവം എന്ന് പറയുന്നത്. മുകളിലോട്ട് പോകുന്നതല്ല. താഴോട്ട് പോകാനുള്ള മനസ്സാണ് യേശുവിൻ്റേത്. ആ മനസ്സാണ് ഇന്ന് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് വി നീഡ് ഇൻ ദീസ് ഡേയ്സ്. ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഞാൻ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലെ ചില വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ച് പെട്ടെന്ന് അങ്ങ് വായിച്ച് പോവുകയാണ്. അത് ഒത്തിരി വിശദമാക്കേണ്ടതാണ്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. പിശാചിൻ്റെ മക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി പ്രവർത്തിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ. ഓ, പിശാചിൻ്റെ മകനാകാൻ വലിയ വിഷമമൊന്നുമില്ല. ദൈവപുത്രൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ പിശാചിൻ്റെ മകനാകാൻ ഭയങ്കര ഈസിയാണ്. എന്താണ്? നീതി പ്രവർത്തിക്കാതിരിക്കുക, സഹോദരനെ സ്നേഹിക്കാതിരിക്കുക. ഫിനിഷ്. 11-ാമത്തെ ഞാൻ പറഞ്ഞ വാക്യം പെട്ടെന്ന് വായിച്ചു. ഇതൊക്കെ ഓരോ പ്രസംഗമാണ്. ഈ ഓരോ വാക്യവും ഓരോ പ്രസംഗമാണ്. 11-ാമത്തെ വാക്യം, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. ആദ്യം മുതൽ യോഹന്നാൻ പറയുക, എടാ എത്ര നാളായിട്ട് പണ്ട് തൊട്ടേ പറയുന്നത് ഇത് തന്നെയാണ്. എന്ത്? അന്യോന്യം സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, കർത്താവ് സ്നേഹിച്ചവരെ സ്നേഹിക്കണം. ഇതാണ് ആദ്യം മുതൽ കേട്ട ദൂത്. 12-ാമത്തെ വാക്യത്തിൽ, കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. എന്തുകൊണ്ടാണ് ദുഷ്ടനിൽ നിന്നുള്ളവനെന്ന് പറയാൻ കാര്യം? ഈ വാക്യം വെച്ചുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്ത്? കയ്യിൻ പിശാചിൻ്റെ മകനാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. പിശാചിനുണ്ടായ പുത്രനാണെന്നുള്ള അർത്ഥമല്ല ഇവിടെ. എന്താണ് പിശാചിൻ്റെ മകൻ എന്നുള്ളത് പറയുന്നതിന് ഇത്രയേ ഉള്ളൂ. നീതി പ്രവർത്തിക്കാതിരിക്കുക, സഹോദരനെ സ്നേഹിക്കാതിരിക്കുക. അതുകൊണ്ടാണ് അവൻ എന്തായത്? ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായത്. അവൻ നീതി പ്രവർത്തിച്ചില്ല, സഹോദരനെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. ഒരു കാര്യം മനസ്സിലാക്കണം. ദർ ഈസ് ഓൾവേസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദ റൈച്ചസ്നെസ് ആൻഡ് അൺറൈച്ചസ്നെസ്. നീതിയും അനീതിയും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധമുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും തമ്മിൽ എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അനീതി പ്രവർത്തിക്കുന്നവനല്ല കൊല്ലപ്പെടുന്നത്, നീതി പ്രവർത്തിക്കുന്നവനാണ് കൊല്ലപ്പെടുന്നത്. അതാണ് ലോകത്തിൻ്റെ നീതി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നീതി പ്രവർത്തിക്കുന്നവനെ രക്ഷിക്കുന്നതല്ല, പ്രത്യുത നീതി പ്രവർത്തിക്കുന്നവനെ കൊല്ലുന്നതാണ് ലോകത്തിൻ്റെ നീതി. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുതെന്ന്. കാര്യം അതൊരു നോർമൽ തിങ് ആണ്, അതിനകത്ത് ന്യൂസ് വാല്യൂ ഇല്ലെന്ന്. ഞാൻ പഠിച്ചത് ജേണലിസമാണ്. കോളേജ് അല്ലേ, ഞാൻ ഐ മീൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത് ജേണലിസമാണ്. ജേണലിസത്തിൽ സാധാരണ ഞങ്ങൾ പറയാനുള്ള ഒരു കാര്യമുണ്ട്, ന്യൂസ് എന്ന് പറയുന്നത് അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നതാണ് ന്യൂസ്. അല്ലാതെ എന്നും നടക്കുന്ന കാര്യം ന്യൂസല്ല. ഒരു പട്ടി ഒരു മനുഷ്യനെ കടിച്ചാൽ അതിനകത്ത് വലിയ ന്യൂസൊന്നുമില്ല. കാരണം പട്ടിയാണോ കടിക്കും, പക്ഷേ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അത് ന്യൂസാണ്. കാര്യം അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ അതിനകത്ത് ന്യൂസ് വാല്യൂ ഇല്ലെന്ന്. കാര്യം ലോകമാണോ എന്ത് ചെയ്തിരിക്കും? പകച്ചിരിക്കും. പകയ്ക്കുന്നില്ലെങ്കിലാണ് ന്യൂസ് വാല്യൂ. ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ലെങ്കിൽ അതിനകത്ത് ന്യൂസുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ ഈ ന്യൂസൊക്കെ കേൾക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തിയെന്ന്. ന്യൂസാണ്, സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തി. അതിനകത്ത് എന്തോ ന്യൂസ്? അതല്ലേ സുവിശേഷ വിരോധം എന്ന് പറയുന്നത്? പിന്നെ അവരുടെ ജോലി അതാണെന്ന്, അവർ ഭീഷണിപ്പെടുത്തട്ടെ. സുവിശേഷ വിരോധി എന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തും. അതിപ്പോൾ ന്യൂസുകളുടെ കാര്യം, അതിനിപ്പോൾ ഗുഡ് ന്യൂസുകളുടെ കാര്യമൊന്നും ഇല്ല. അതൊന്നും സുവിശേഷ വിരോധി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും ഗുഡ് ന്യൂസ് വരേണ്ട കാര്യമൊന്നും ഇല്ല. അതിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാരെ പിടിച്ച് എന്താണ് പ്രമേയം പാസാക്കേണ്ട കാര്യവും ഇല്ല. കാര്യം അത് നോർമലായിട്ട് വേദോസം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത്? സുവിശേഷ വിരോധിയാണോ അല്ലെങ്കിൽ ലോകം നിങ്ങളെ എന്ത് ചെയ്യും? പകയ്ക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകം വന്ന് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ന്യൂസാകുന്നത്. മന്ത്രി വന്ന് നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ന്യൂസാകുന്നത്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? സംഭവിക്കരുതാത്ത കാര്യം സംഭവിക്കുന്നു. എന്ത്? മന്ത്രി വന്ന് സ്നേഹത്തോടെ അതിൽ വന്നിട്ട് പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ മാറ്റം വന്നത് അയക്കാണോ നമുക്കാണോ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? മന്ത്രിക്ക് മാറ്റം വന്നെന്ന, രാഷ്ട്രീയക്കാരന് അവന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് മാറ്റം വന്നപ്പോൾ അവൻ പറയുക, എടാ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ല, ഇവന്മാർ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അപകടകാരികളൊന്നും അല്ല, നമ്മളെ പോലെയൊക്കെ തന്നെയാ. നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ ആയതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ വന്ന് നമ്മളെ യോഗ ഉദ്ഘാടനം ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? ലോകം നമ്മളെ പകയ്ക്കുമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്ത് കാര്യത്തിന് ഇവരുടെ കാല് പിടിച്ചതിന്റെ പുറകെ പോകുന്നത്? രാഷ്ട്രീയക്കാരാരെങ്കിലും വന്ന് യോഗം കൂടി രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ ഇയാൾ എന്തിനാ വിളിക്കുന്നേ? നമ്മളിപ്പം ജനപ്രതിനിധി നമ്മളെ ചിലപ്പം വന്നൊക്കെ ഇരിക്കും, വന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സുവിശേഷം കേട്ടിട്ട് പോട്ടെന്നേ, നിങ്ങളിതിനെ വിളിച്ചു വരുത്തുന്നേ. ഏതാണെങ്കിലും ഇയാളെ സുവിശേഷം കേൾപ്പിക്കാനൊന്നും അല്ലല്ലോ വിളിച്ചു വരുത്തുന്നത്, ഞങ്ങളുടെ കൂടെ ഉണ്ടാ ഇവരൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നല്ലാതെ വേറെ എന്താ ഇതിനകത്തൊന്ന് പറയേണ്ടത്? നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കർത്താവ് പറഞ്ഞു എന്ത്? ലോകം നിങ്ങളെ പകയ്ക്കും. ഞാൻ ലോകക്കാരനല്ലാതെ അല്ലാത്തതുപോലെ നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നമ്മളെ ലോകം സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ ലോകത്തിന് സ്വന്തമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കരഞ്ഞ് നിലവിളിക്കണം, കർത്താവേ ഞങ്ങൾ ലോകക്കാരായി പോയല്ലോ. ഹലലൂയ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന? നോക്ക്, മനസ്സിലാകുന്നുള്ളൂ. ഞാൻ ബുദ്ധി മനസ്സിലാകുന്നുള്ളൂ അല്ല, നമ്മൾ എവിടെ പോയി കിടക്കുകയാണെന്നുള്ള ഒരു ബോധമുണ്ടായിട്ട് അലറിക്കരയേണ്ട സമയമാണിത്. നമ്മുടെ തകർച്ചയാണ് കാണുന്നത് ഈ ലോകവുമായിട്ടുള്ള കോംപ്രമൈസ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത വാക്യം, 14-ാമത്തെ വാക്യത്തിൽ, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. കൊല്ലുന്നവൻ മരണത്തിൽ വസിക്കുന്നു, കൊല്ലപ്പെടുന്നവൻ ജീവിക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ്, ലോകത്തിൻ്റെ ചിന്തയ്ക്ക് നേരെ വിപരീതമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. സഹോദരനെ സ്നേഹിക്കാത്തവൻ എന്താണ്? മരണത്തിൽ വസിക്കുന്നു. കയീന്റെയും ഹാബേലിന്റെയും ചരിത്രം പഠിച്ചാൽ വാസ്തവത്തിൽ മരിച്ചത് കയീന, ഹാബേലല്ല. പ്രത്യക്ഷത്തിൽ മരിച്ചത് ഹാബേല. ഹാബേലിനെ എന്ത് ചെയ്തു? കൊന്നു. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരിച്ചത് ഹാബേലല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരിച്ചത് കയീനാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്യം നിങ്ങൾ വേദവസം വായിച്ച് പെതിയെ വായിച്ചാൽ മതി. നിങ്ങൾ ഗ്രീക്കും ഹീബ്രുവും ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. വിശ്വാസത്തിൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിന് ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ ഇപ്പം മരിച്ചത്? മരിച്ചത് കയ്യീന, ജീവിക്കുന്നത് ഹാബേലാ. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിൻ്റെ ഉപദേശവും വേദപുസ്തകത്തിൻ്റെ ചിന്തകളും ലോകം നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലാണ്. ഇവിടെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ കരുതാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മളോട് ചോദിക്കണം. അവിടെ പറയുന്നതാണ് കയീൻ മാത്രമല്ല, 15-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്നത് കയീൻ കൊലപാതകനാണ്. പക്ഷേ അവിടെ 15-ാമത്തെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല. ആരാണ് കൊലപാതകൻ? കയീൻ മാത്രമല്ല, നമ്മൾ സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ നമ്മൾ മരണത്തിലാണ്. വി ആർ നോട്ട് അലൈവ്. നിങ്ങൾ കൈകൊട്ടിയാലും പാട്ടുപാടിയാലും തുള്ളിയാലും നിങ്ങൾ മരിച്ചിരിക്കുകയാണ് നിങ്ങൾ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ. ഇഫ് യു ഹേറ്റ് യുവർ ബ്രദർ, ഓൾ യുവർ വർഷിപ്പ് ഈസ് ഇൻ ഫ്യൂട്ടൈൽ, ഇറ്റ് ഈസ് ഇൻ വെയിൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആരാധന വ്യർത്ഥം, നിങ്ങളുടെ അന്യഭാഷ വ്യർത്ഥം, നിങ്ങളുടെ പാട്ട് വ്യർത്ഥം, നിങ്ങളുടെ ജീവിതം വ്യർത്ഥം. കാര്യം നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ, അവനിൽ ആരിലും എന്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അവനിൽ നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല, നരകത്തിലേക്ക് പോകുകയാണ്. നിങ്ങളുടെ പാട്ടും കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുകയാണ്, നിങ്ങളുടെ അന്യഭാഷയും കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷയും കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുകയാണ്. സഹോദരനെ സ്നേഹിക്കാത്തവൻ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും കാര്യമില്ല. എനിക്കുള്ളൊന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഞാൻ പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കാൻ എളുപ്പമാണ്, ഭൂതത്തെ പുറത്താക്കാൻ എനിക്കറിയാം. പക്ഷേ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ചെയ്താലും ഞാൻ എവിടെ പോകും? നരകത്തിൽ പോകും. 17 മുതലുള്ള 16 വാക്യത്തിൽ അതുകൂടെ വായിച്ച് ഞാൻ ഒത്തിരി സമയം അതിനു വേണ്ടി എടുക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാം വളരെ സന്തോഷമാണ്. യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നമുക്കെല്ലാവർക്കും യോഹന്നാൻ 3:16 കാണാതെ അറിയാം. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹൂ സോവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. എല്ലാവരും കാണാൻ വിളിച്ചു വെച്ചിട്ടുണ്ട് യോഹന്നാൻ 3:16. പക്ഷേ 1 യോഹന്നാൻ 3:16 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. സഹോദരന് വേണ്ടി മരിക്കണമെന്ന് ചില്ലറ കാര്യമല്ല കർത്താവ് ആവശ്യപ്പെടുന്നത്. യു നീഡ് ടു ലിവ് ഫോർ ജീസസ് ആൻഡ് ഇഫ് വെൻ ഇറ്റ് ഇസ് നീഡഡ് ഈവൻ യു നീഡ് ടു ഡൈ ഫോർ യുവർ ബ്രദറൻ. നിന്റെ സഹോദരന് വേണ്ടി മരിക്കാൻ പോലും നീ തയ്യാറാകണം. കാരണം യേശു അങ്ങനെ ആയിരുന്നു. ജീസസ് ഹി ഓൾവേസ് ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഈവൻ ഹി ഡൈഡ് ഫോർ അതേഴ്സ്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനും കൂടെ തയ്യാറാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നത് പോയിട്ട് മറ്റുള്ളവനെ നോക്കത്തില്ലല്ലോ, സ്നേഹിക്കുന്നില്ല, വി ആർ ഹേറ്റിംഗ്, സഹായിക്കത്തില്ല, സംരക്ഷിക്കത്തില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുക പോലുമില്ല, പിന്നല്ലേ മരിക്കുന്നത്. പക്ഷെ വേദപുസ്തകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം അതാണ്. എന്ത്? നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ആർക്കും ആവേശമൊന്നുമില്ല. എന്നാന്നറിയാം? ഇതുവല്ല നടക്കുമോ എന്നാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഇത് നടക്കണം. ഇത് നടക്കത്തില്ലെങ്കിൽ ഇതെന്തിനാ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നേ? ഒരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകം നിങ്ങൾ നിങ്ങളുടെ ചിന്ത ഇത് പ്രായോഗികമല്ലെന്ന അല്ല പ്രിയമുള്ളവരെ. പ്രായോഗികമല്ലാത്ത ഒരു നിയമം നമ്മുടെ മേൽ ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ ജീവിക്കുന്ന സ്വയത്തിന് മരിച്ച ഒരു വ്യക്തിക്ക് ഇത് പ്രായോഗികമാണ്. ഇന്നും നിങ്ങൾ സ്വയത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കുമോ നിങ്ങളുടെ മനസ്സിൽ സംശയമുള്ളത്. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. ഇതാണ് ദൈവത്തിൻ്റെ വചനം. വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി. എന്തെങ്കിലും ചില്ലറ കൊടുക്കുന്ന കാര്യമല്ല ഇവിടുത്തെ കാര്യം. ലെറ്റ് ലവ് ബി പ്രാക്ടിക്കൽ. 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ഈ ലോകത്തിൽ വസ്തുവയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാലറിയാം. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷെ സ്നേഹിക്കാതെയും കൊടുക്കാം, പക്ഷേ കൊടുക്കാതെ സ്നേഹിക്കാൻ പറ്റില്ല. യു ക്യാൻ ഗിവ് വിതൗട്ട് ലവിങ് ബട്ട് യു കനോട്ട് ലവ് വിതൗട്ട് ഗിവിങ്. എൻ്റെ സഹോദരൻ്റെ ദുരിതം കണ്ടിട്ട് അവനോട് പോയി തീ കാഞ്ഞു കൊള്ളുക എന്ന് പറയാൻ യാക്കോ പറയുന്ന പോലെ എനിക്ക് ഈസിയാണ്, എന്നിട്ട് എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് പ്രവൃത്തി ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് അത് ചത്ത വിശ്വാസമാണ്, ചത്ത വിശ്വാസമാണ്. ഇതൊരു കോസ്റ്റ്ലി അഫെയറാണ്. ക്രിസ്തീയ ജീവിതം ഭയങ്കരമായിട്ട് വില കൊടുക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവർ. അല്ലാതെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വന്ന് പാട്ടുപാടി ആടിപ്പാടി പോകാൻ പറ്റുന്നതല്ല ക്രിസ്തീയ ജീവിതം. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ കോസ്റ്റ് കൊടുക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. നഷ്ടം സഹിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് എല്ലാവരും പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഭയങ്കര ലാഭമാണെന്നാണ്, പക്ഷേ വേദദിവസം പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം നഷ്ടമാണെന്നാണ്. നഷ്ടമാണ് ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിക്കോട്ടെ, ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോട്ടെ, യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടിയ സാമ്പത്തിക അവസ്ഥയിലേക്ക് വന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ പിന്നിവരെന്തോ ഈ പറയുന്നത്, നീ യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് കാറ് കിട്ടാൻ പോകുകയാണ്, അത് കിട്ടാൻ പോകുകയാണ്, നീ സമ്പന്നനാകാൻ പോകുകയാണ് എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? യേശുവിനെ അംഗീകരിച്ച ഒരാൾ പോലും കൂടുതൽ സമ്പന്നനായിട്ട് നമ്മൾ കാണുന്നില്ല. കൂടുതൽ സമ്പന്നൻ അവരുള്ളതൊക്കെ അവരെന്താണ്, സകലവും വിട്ട് അവനെ അനുഗമിച്ചു, അതാണ് കാണുന്നത്, അതാണ് ആത്മീയത. അതിന് മനസ്സില്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക. കുറച്ചു പേര് പോട്ടെ, യേശുവിൻ്റെ പിന്നാലെ ഒത്തിരി 5000 പേര് ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5000 അല്ല, ചിലപ്പം 12000 പേരാണ്. ഞാൻ ചിലപ്പോൾ 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും 2000 പിള്ളേരും ഉണ്ടെങ്കിൽ 12000 പേര് കണ്ടിരുന്നിരിക്കും, പക്ഷേ പിറ്റേ ദിവസം 12 ശിഷ്യന്മാരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, 1001, 100ലൊന്നല്ല, 1001. അവരോട് കർത്താവ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകല്ലേ, കണ്ടില്ലേ ഇന്നലെ അപ്പം തിന്നോലെല്ലാം എന്നെ ഇട്ടേച്ച് പോയി, നിങ്ങളൂടെ പോകല്ലേ എന്നല്ല പറയുന്നത്. എന്താണ് അത് നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അവനെ കൂടെ ഓടിച്ചുവിടാനാണ് കർത്താവ് നോക്കുന്നത്. കർത്താവ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഇന്ന് സഭയുടെ പ്രശ്നം നമ്മൾ കോംപ്രമൈസിങ് ആണ്. അങ്ങനൊരു യേശുവിനെ മതി, അങ്ങനൊരു യേശുവിനെയാണ് ഇന്ന് നിങ്ങളുടെ ടി വി കിട്ടുന്നത്. കോംപ്രമൈസിങ് ജീസസ്. പക്ഷെ യേശു പറയുന്നത്, നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? പൊക്കോ, ഇത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു ഇത് കഠിന വാക്ക്. യെസ്, ഇത് കഠിന വാക്കാണ്, ഇറ്റ്സ് ഹാർഡ് സേയിങ്. 12 പേര് പറഞ്ഞു ഞങ്ങൾ നിന്നേറ്റിട്ട് എവിടെ പോകും. ഇത് കഠിന വാക്കൊക്കെയാ, അല്ലാതൊന്നും പറയാൻ പറ്റിയല്ല, പക്ഷേ അത് നിത്യജീവൻ്റെ മൊഴികളാണ്. പ്രിയമുള്ളവരെ, നിത്യജീവൻ്റെ മൊഴികൾ കഠിന വാക്കുകളാണ്. നിത്യജീവൻ്റെ മൊഴികൾ കഠിന വാക്കുകളാണ്. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതനുസരിക്കാൻ തയ്യാറാണോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ്. വേദപുസ്തകത്തിലുടനീളം മറ്റുള്ളവർക്ക് വേണ്ടി, സഹോദരന് വേണ്ടി ജീവിച്ചവരുടെ ചരിത്രം, ഒന്ന് രണ്ട് ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം. എല്ലാം എവിടെ നോക്കിയാലും അബ്രഹാമിൻ്റെ കാര്യം ഒന്ന് എടുക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനകത്ത് 13-ാമത്തെ അധ്യായത്തിലാണ് അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുന്നത് നമ്മൾ കാണുന്നത്. അബ്രഹാമിൻ്റെ ഇടയന്മാർക്കും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അവരെ രണ്ട് കൂട്ടരുടെയും കൂടെ സമ്പത്ത് വഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, ശരിക്കും അവിടെ പറഞ്ഞിരിക്കും, അവർക്ക് ദേശത്തിന് അവരെ അവർ സമ്പന്നരായി തീർന്നു. എവിടെ നിന്ന് കിട്ടിയതായി സമ്പത്ത്? അതാ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെയൊക്കെ ചിന്ത, ഇറങ്ങിയപ്പോഴേ ഇവർ സമ്പന്നനായിരുന്നെന്നോ, രണ്ടാമത്തെ ചിന്ത ദൈവം ഇവർക്ക് കൊടുത്തെന്നോ ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമ്പത്തെല്ലാം കിട്ടിയത് ഈജിപ്തിൽ നിന്നാണ്. 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ച് കനാൻ നാട്ടിൽ അവർ ചെന്നു. നിങ്ങൾ വായിച്ചു നോക്കണം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ദേശത്ത് ക്ഷാമമുണ്ടായി. എവിടെ? കനാൻ നാട്ടിൽ. കനാൻ നാട്ടിൽ ക്ഷാമമുണ്ടായി. വാക്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കാം. 12-ാം അധ്യായം വായിച്ചറിയാം. ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ നിക്കക്കള്ളിയില്ലാതെ അവർ ഈജിപ്തിൽ പോയി. അതായത് ഹാരാനിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം തീർന്നെന്ന്. പ്രിയമുള്ളവരെ, എത്ര പൊക്കി കെട്ടിക്കൊണ്ട് വന്നാലും ഒരു ക്ഷാമം വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ. നിൻ്റെയൊക്കെ എല്ലാ കാശും, എത്ര കേടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാലും ഇതൊക്കെ ഒരു നല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ആദ്യം ഇത് മനസ്സിലാക്കുക. അഹങ്കാരം ഉണ്ടാകരുത്. നമ്മുടെയൊക്കെ ചിന്ത, പത്ത് കൊല്ലത്തെ നിങ്ങളൊന്ന് നാട്ടിൽ പോയി ജീവിച്ച് നോക്കണം, അന്നേരം അറിയാം. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അറിയത്തില്ല. നാട്ടിലെ ഇപ്പോഴത്തെ ചിലവ് വെച്ച് നിങ്ങളിതെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോയി, എത്ര കോടിയും കൊണ്ട് പോയാലും ഷൂന്ന് പറഞ്ഞ് പോകാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ ഹാരാനിൽ നിന്ന് ഉണ്ടെന്നെല്ലാം തീർന്നു. അത് ദൈവം അവനെ പഠിപ്പിച്ചൊരു പാഠമാണ്. എന്നാന്നറിയാമോ, എടാ നീ എന്നെ ആശ്രയിച്ച് ജീവിച്ചാൽ മതി, അല്ലാതെ ഹാരാനിൽ നിന്ന്. കാര്യം എന്നറിയാമോ, കർത്താവ് അവനോട് പറഞ്ഞത്, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാണ്. അവനെന്നറിയാമോ, ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും എല്ലാം കൂടെ കൊണ്ടുപോയത്. അത് ദൈവം അവനോട് പറഞ്ഞതല്ല. പിന്നെ ചാർച്ചക്കാരെ വിട്ടേച്ച് വരണമെന്ന് പറഞ്ഞു. ചാർച്ചക്കാരിലെ ലോകത്തിലെയും കൂടെ ആണിവൻ കൊണ്ടുപോയത്. ദൈവം പറഞ്ഞതിനകത്ത് രണ്ട് കാര്യം അബ്രഹാം ആദ്യം തന്നെ തെറ്റിച്ചു. ഒന്ന്, സമ്പത്ത് കൊണ്ടുപോയി. രണ്ട്, ചാർച്ചക്കാരൻ ലോകത്തിനെ കൊണ്ടുപോയി. പിന്നെ അധികം താമസിയാതെ രണ്ടും മാറിക്കിട്ടി. അത് ദൈവകൃപയെന്ന് പറഞ്ഞാൽ മതി. ക്ഷാമം കഠിനമായി, നേരെ മിസ്രൈമിൽ പോയി. മിസ്രൈമിൽ പോയി സാറായി ഫറവോന്റെ കൊട്ടാരത്തിൽ അവൾക്ക് പോകേണ്ടി വന്നു. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞു. അതായത് ക്ഷാമം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് കനാൻ വിട്ടു പോകരുത്. കനാനി നിന്നെ ആക്കിയാൽ അവിടെ ക്ഷാമമാണെങ്കിലും അവിടെ തന്നെ നിൽക്കണം. എല്ലായിടത്തും ക്ഷാമം ഉണ്ടാകുമെന്നേ. കനാൻ നാട്ടിലും ക്ഷാമം ഉണ്ടാകും. പക്ഷേ കനാൻ നാട്ടിൽ ക്ഷാമം ഉണ്ടായാൽ ദൈവം പറഞ്ഞിട്ടില്ല കനാനി വന്നത്. പക്ഷേ കനാനി നിന്ന് പോയത് ദൈവം പറഞ്ഞിട്ടല്ല. നിങ്ങൾ വായിച്ചു നോക്കണം. അബ്രഹാം ദൈവത്തോട് ചോദിച്ചില്ല ക്ഷാമമാണല്ലോ ഞാൻ ഈജിപ്തിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചില്ല. അവന് തോന്നി ഈജിപ്തിൽ പോയാൽ നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ട് അവൻ പോയി. അവനെന്താ പറ്റിയത്? ഭാര്യയ്ക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. അവൾ നിമിത്തം ഫറവോൻ അവന് നന്മ ചെയ്തെന്നു. അപ്പൊ എവിടുന്ന് കിട്ടിയ കാശാ ഇത്? ഫറവോന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഈജിപ്തിൽ നിന്ന് കിട്ടിയ സമ്പത്ത്. ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാം കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു. ഈജിപ്തിൽ നിന്ന് കിട്ടിയ കാശാണെന്നേ. ഈജിപ്തിൽ നിന്ന് കിട്ടിയ സമ്പത്ത്. ദൈവം അവന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. പക്ഷേ സമ്പത്ത് രണ്ടും രണ്ടാണ്. ദൈവം അവന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ജീവിച്ചു. പക്ഷേ ഈ സമ്പത്ത് കൂടി വന്നപ്പോഴാണ് രണ്ടുപേരോട് വഴക്കുണ്ടാകുന്നത്. സഹോദരനുമായിട്ട് വഴക്കുണ്ടായത് എപ്പോഴാണ്? ലോത്തുമായിട്ട് വഴക്കുണ്ടായത് എപ്പോഴാണ്? ക്ഷാമത്തിനിടയ്ക്ക് വഴക്കുണ്ടായില്ലല്ലോ. എപ്പോഴാണ് വഴക്കുണ്ടായത്? കാശുണ്ടായപ്പം. നമ്മുടെ വീട്ടിലൊക്കെ സഹോദരങ്ങൾ വഴക്കുണ്ടാക്കുന്ന എപ്പോഴാണെന്നറിയാമോ? വീതം വെക്കുമ്പോഴാണ്. അതുവരെ എന്തൊരു സ്നേഹമാണ്. ചേട്ടായി, കുഞ്ഞേ, ഭയങ്കര സ്നേഹമാണ്. വീതം വെക്കുമ്പോഴാണ് അറിയുന്നത്. പ്രിയമുള്ളവരെ, ഈ സമ്പത്തിൻ്റെ പുറകെ പോകരുതേ. അബ്രഹാം ആത്മീകനായിരുന്നത് കൊണ്ട് അബ്രഹാം ലോകത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. എന്നിട്ടെന്താ പറയുന്നത് അറിയാമോ? നീ എടുത്തുണ്ടെങ്കിൽ നമ്മൾ സഹോദരന്മാരാണ്. കനാന്യരും പെരിസരും ഈ ദേശത്ത് പാർത്തിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എടാ മോനെ, കനാന്യരും പെരിസരിലൂടെ താമസിക്കുന്നുണ്ട്. നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ദോഷം ഇവന്മാരെല്ലാം കൂടെ പറയും, ഇവൻ എന്തോന്ന് എബ്രായനാണെന്ന് ചോദിക്കും. അതെങ്കിലും ഓർത്ത് വഴക്കുണ്ടാക്കാതിരിക്കുന്നുണ്ടായോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ആത്മീയ സഹോദരങ്ങൾ നമ്മൾ വഴക്കുണ്ടാകുമ്പം നാട്ടുകാരെ ഓർത്തെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കിയായിരുന്നെങ്കിൽ. അതല്ല ഓർക്കേണ്ടത്. നമ്മളെ ഇളയ്ക്കലത്തെ വഴക്കൊക്കെ ഇതങ്ങ് അങ്ങാടിപ്പാട്ടല്ലേ, അല്ലേ? അതെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക്. അങ്ങനെ ലോത്തിനോട് പറഞ്ഞു, ദേശമെല്ലാം നിന്റെ മുമ്പിലിരിക്കുന്നെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്നല്ല പറഞ്ഞത്, നിന്റെ മുമ്പിലിരിക്കുന്നു. അതായത് നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഒരാത്മീകൻ്റെ ലക്ഷണം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമെന്നുള്ളതാണ്. അബ്രഹാം ആത്മീകനായതുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കത്തില്ല, നീ തിരഞ്ഞെടുത്തു. അതുകൊണ്ടെന്താ, നമ്മളാണെങ്കിൽ പറയും, ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ മുതലെടുക്കും കേട്ടോ. മുതലെടുക്കും, മുതലെടുത്തല്ലോ, ഇല്ലേ? അവനെന്ത് ചെയ്തു? നീരോട്ടമുള്ള ദേശമെല്ലാം അവനെടുത്തു, മുതലെടുക്കും. എടാ, മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ നിന്നു കൊടുക്കുന്നതാണ് ആത്മീയത. മറ്റുള്ളവരെന്നെ കളിപ്പിക്കട്ടെന്നേ. എനിക്ക് ആരെങ്കിലും എന്നെ കളിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നറിയാമോ, അന്നേരമാണ് എനിക്കൊരു ബോധ്യം, ഞാൻ അവനെ കളിപ്പിച്ചില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ ചിന്ത, എടാ ഞാനും കാണും ഇനി അവനെ കളിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള. ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് 50 രൂപയ്ക്ക് വരെ 100 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ അവനെ കളിപ്പിച്ചില്ലല്ലോ എന്താണെങ്കിലും. എന്തോ പോകാനാ, എന്ത് പോകാനാ? മറ്റുള്ളവർ കളിപ്പിച്ചുകൊണ്ട് പോട്ടെ, കളിപ്പിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കണം. ചേട്ടൻ വീതം വാങ്ങിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പോട്ടെ, അനിയൻ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ, കളിപ്പിക്കപ്പെടാൻ നിന്നു കൊടുക്കണം. ഒറ്റ ഒരാൾ സ്തോത്രം പറയുന്നുള്ളൂ. ഇവിടെ കളിപ്പിക്കപ്പെടാൻ അബ്രഹാം നിന്നു കൊടുത്തു. അവനാണ് ആത്മീകൻ. നിന്റെ സഹോദരനെ നീ കളിപ്പിക്കുകയല്ല, കളിപ്പിക്കപ്പെടാൻ നമ്മൾ നിന്നു കൊടുക്കണം. മറ്റുള്ളവർ നമ്മളെ കളിപ്പിക്കട്ടെ, അപ്പോഴാണ് നമ്മുടെ ആത്മീയത വെളിപ്പെട്ടു വരുന്നത്. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇന്ന് വന്നതെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും കൊണ്ടുപോട്ടെ, എന്ത് കൊണ്ടുപോകാനാ, മാക്സിമം എന്ത് കൊണ്ടുപോകും. കളിപ്പിക്കപ്പെടാനായിട്ട് നമ്മൾ തയ്യാറാണോ? പണ്ടൊരു മിഷണറി അവൻ്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കാര്യം, ഇത്രയും നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഇപ്പോഴാണ് എൻ്റെ ബാഗ് ആദ്യമായിട്ട് പോയത്, അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ അതിനകത്ത് എൻ്റെ വേദോസം ഉണ്ടായിരുന്നു, പക്ഷേ വേദപുസ്തകം പോയാലും നിൻ്റെ വചനം എന്നിൽ നിന്ന് പോയില്ലല്ലോ, അതെൻ്റെ തന്നെ ഉണ്ടല്ലോ. പാട്ടുപുസ്തകം പോയി, പക്ഷേ പാട്ടിപ്പോഴും എൻ്റെ പാട്ടവൻ കൊണ്ടുപോയില്ലല്ലോ. ചിലർക്ക് പാട്ടുപുസ്തകം പോയാൽ പാട്ടുകൂടെ അങ്ങ് പോകും. അടുത്തത്, എൻ്റെ പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ജീവൻ പോയില്ലല്ലോ. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ ഒരു കാര്യത്തിന് നിനക്ക് സ്തോത്രം ചെയ്യുന്നു, അവൻ എൻ്റെ ബാഗ് മോഷ്ടിക്കുകയായിരുന്നല്ലോ, ഞാൻ അവൻ്റെ ബാഗ് മോഷ്ടിച്ചതല്ലോ. എൻ്റെ ക്യാരക്ടർ പോയില്ലല്ലോ, എൻ്റെ സ്വഭാവം നഷ്ടമായി പോയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരു പ്രതിസന്ധിയിൽ മറ്റുള്ളവരെ നമ്മൾ കളിപ്പിക്കുമ്പോൾ ക്യാരക്ടർ പോകരുത്. അതാണ് ഏറ്റവും പ്രധാനം. പണം പോട്ടെ, മറ്റുള്ള കാര്യങ്ങൾ പോട്ടെ, തീരുമാനമെടുക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്ക്. അബ്രഹാം എന്ത് ചെയ്തു? തീരുമാനമെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തു. ലോത്ത് കളിപ്പിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി, എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ തലപൊക്കി കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നോക്കുക. നീ ഈ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് തരും. ഞാൻ നോക്കുകയായിരുന്നു, നീ തിരഞ്ഞെടുക്കുമായിരുന്നു ഒന്ന്. നീ തിരഞ്ഞെടുപ്പ് നടത്താഞ്ഞത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുക. പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്താൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ ഇരിക്കും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുപ്പ് നടത്തും. കർത്താവ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ശാശ്വത അവകാശമാണ്. ലോത്ത് കൊണ്ടുപോയത് 15 കൊല്ലം കഴിഞ്ഞു പോലുമില്ല. അതിനുമുമ്പേ തന്നെ തീയും ഗന്ധകവുമായിട്ട് മാറിപ്പോയി. പക്ഷേ ഇന്നും അബ്രഹാമിൻ്റെ സന്തതിയാണ് ഈ പറഞ്ഞ ദേശത്ത് താമസിക്കുന്നത്. ഇനി പുതുവാന ഭൂമിയിലും അവിടെ തന്നെ അബ്രഹാമിൻ്റെ സന്തതിയാണ് ജീവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുപ്പ് അബ്രഹാം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തു. സ്പിരിച്വാലിറ്റി അതാ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ 14-ാം അധ്യായത്തിൽ ഈ ലോത്തിനെ, സമയക്കുറവുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ വായിക്കാത്തത് കേട്ടോ, ഈ ലോത്തിനെ 4 രാജാക്കന്മാർ വന്നിട്ട് 5 രാജാക്കന്മാരെ തോൽപ്പിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് 4 രാജാക്കന്മാരെ തോൽപ്പിച്ചു. അപ്പം ഇവന്മാർ നല്ല ശക്തിയുള്ളമാരാണ്, അല്ലെങ്കിൽ പിന്നെ നോർമലി തിരിച്ചല്ലേ സംഭവിക്കുന്നത്. 5 രാജാക്കന്മാരെ തോൽപ്പിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 4 രാജാക്കന്മാർ വന്നിട്ട് 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. അപ്പോൾ ശക്തന്മാരായ ആളുകൾ, അതിൻ്റെ കൂട്ടത്തിൽ സോദോമിനെയും പിടിച്ചുകൊണ്ട് പോയി, അതിൻ്റെ കൂട്ടത്തിൽ ലോത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. ലോത്തിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോത്ത് അറിഞ്ഞു. ലോത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ശരിക്കും നമ്മളാണെങ്കിൽ പറഞ്ഞേനേയും, അതിൻ്റെ 14-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൻ പാർത്തിന് ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോകുന്ന ഒരുത്തൻ എബ്രായനായ അബ്രഹാമിനെ അറിയിച്ചു. അവൻ എസ്കാലോനും ആനേലിനും സഹോദരനായ അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവൻ അബ്രഹാമിനോട് സഖ്യത ചെയ്തവനായിരുന്നു. തൻ്റെ സഹോദരനെ ബെത്തനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ ജനിച്ച ഒരു അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. നമ്മളാണെ പറഞ്ഞേനെ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മളെന്തായിരിക്കും പറയുന്നത്? ഞാൻ അന്നേ പറഞ്ഞതാ, എന്താ എടാ കുഞ്ഞെ, നിന്റെ ആത്മീയം വിട്ട് കളിക്കല്ലേ, അവൻ അന്നേരം പോയി നോക്കിയതാ, ആ ഞാനിപ്പോ എന്തോ ചെയ്യാനാ. അവന് തെരഞ്ഞെടുത്ത വഴിയായത്. അനാത്മികനായ അവന്റെ സഹോദരൻ എന്ന് തന്നെ കൂട്ടിക്കും, അനാത്മികനായ അവന്റെ സഹോദരനെ ആരോ പിടിച്ചോണ്ട് പോയെന്നറിഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അവനെ വീണ്ടെടുക്കാനായിട്ട് പോയി. അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച നാല് രാജാക്കന്മാരോട് എതിരിടാൻ 318 അഭ്യാസികളെ കൊണ്ട് പറ്റത്തില്ല. അവൻ മരണം ഉറപ്പിച്ചവൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ഏബ്രഹാം വാസ് നോട്ട് ഏബിൾ ടു ചേസ് ദോസ് പീപ്പിൾ ബിക്കോസ് ദേ വർ സോ സ്ട്രോങ്. ഭയങ്കര ശക്തന്മാരായ ആളുകളെ ഈ 318 പേരെയും കൊണ്ട് കൊണ്ടുപോയി തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പിലല്ല. എൻ്റെ സഹോദരനെ ആരോ പിടിച്ചുകൊണ്ടുപോയി, അവൻ നഷ്ടപ്പെട്ടുകൂടാ. സ്വന്തം ജീവൻ അപകടത്തിലാക്കി സഹോദരന് വേണ്ടി നിലകൊണ്ടവനായ അബ്രഹാമിനെ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? മറ്റുള്ളവരുടെ കാവൽക്കാരൻ. അബ്രഹാം പറയുകയാണ്, ഞാൻ ലോത്തിൻ്റെ സൂക്ഷിപ്പുകാരനാ, അവനെ മറ്റൊരാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ലോത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്, അവൻ അപകടം പറ്റുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ജീവൻ അപകടത്തിലാക്കിയിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സഹോദരനെ വീണ്ടെടുക്കും എന്ന് പറയുകയാണ്. സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അപകടത്തിലാക്കുവാൻ തയ്യാറാകുന്നവനായ അബ്രഹാമിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യോസഫിൻ്റെ ചരിത്രം പഠിച്ചാലും, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ യോസഫ് സഹോദരന്മാരെ തിരക്കി ദാൻ അവിടെ ചെന്ന് അവിടെ അവനെ അവരെന്ത് ചെയ്യുന്നു, നമുക്ക് കഥ അറിയാമല്ലോ. അവനെ അവർ പൊട്ടക്കിണറ്റിൽ തള്ളി പൊട്ടക്കിണറ്റിലിടുകയാണ്. പൊട്ടക്കിണറ്റിൽ, അതായത് യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ കാവൽ ചെയ്തില്ല. വാക്യം വായിക്കുന്നില്ല ഞാൻ, 37:13 തൊട്ടുള്ള വാക്യങ്ങൾ. എന്നാൽ യോസഫ് സമയം വന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ കാവൽ ചെയ്തു. യോസഫ് എന്റെ സഹോദരന്മാർ അവനെ കാവൽ ചെയ്തില്ല, പക്ഷെ യോസഫ് എന്ത് ചെയ്തു? സമയം വന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ കാവൽ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരന്മാർ വന്നിട്ട് അവനെ നമസ്കരിക്കുന്ന ഭാഗമൊക്കെയാണ്. 45 അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ടിപ്പോൾ 2 താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ 8 വാക്യത്തിൽ, നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്, അവൻ എന്നെ ഫറവോനും പിതാവും എൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ടെൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് പറ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ കംപ്ലീറ്റായിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ ആര് തയ്യാറാകുന്നു? യോസഫ് തയ്യാറാകുന്നു. അതായത് യോസഫിനെ കൊല്ലാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോസഫിനെ കൊല്ലരുതെന്ന് ആകപ്പാടെ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് രൂബേന്. ബാക്കി 10 ഇവനെ കൊല്ലാനാണ് ചിന്തിച്ചത്. അവനെ കൊല്ലാൻ തീരുമാനിച്ച സഹോദരന്മാരെ ജീവരക്ഷ വരുത്തുകയാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത്? യോസഫ് ചെയ്യുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം. അതായത് എൻ്റെ ഏറ്റവും അടുത്ത സഹോദരന് വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരാൾക്ക് വേണ്ടി ഞാനും അങ്ങ് മരിക്കാൻ തയ്യാറായെന്നങ്ങ് വെച്ചോ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള പല ആളുകൾ സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ട്. അത് സാധാരണ കേട്ട് കഴിഞ്ഞിട്ട് ഞാനിത് പറയുന്ന വെറുതെ ഒന്നും പറയല്ല, ഞാനും ആ വ്യക്തിയും കൂടെ, ഒരാളൊന്നുമല്ല പല ആളുകൾ, ഇന്ത്യയിലും ഉണ്ട് ആഫ്രിക്കയിലും ഉണ്ട്. ഐ എം ക്വയറ്റ് ഷുവർ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു തോക്കും കൊണ്ട് വന്നിട്ട്, അവിടെയൊക്കെ തോക്ക് സാധാരണമാണല്ലോ. ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ അവിടുത്തെ ഒരു മിഷണറി ഈ കഴിഞ്ഞ ദിവസവും, അത് സുവിശേഷത്തിൻ്റെ പേരിലൊന്നും അല്ല, അല്ലാതെ തന്നെ, അല്ലാതെ സുവിശേഷത്തിൻ്റെ പേരിൽ എന്നല്ല, അയാളെ വെടിവെച്ചു. അത് പണം കവർ ചെയ്യാൻ വേണ്ടി വെടിവെച്ചു, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കേവലം കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അത് അതിൻ്റെ കാലിൽ ഇപ്പോഴും ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ കൊല്ലും, ആരാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു കാരണവശാലും എന്നെ മുന്നേ നിർത്തത്തില്ല, സാജു മാറി നിൽക്കുക, അവൻ എന്നെ കൊല്ലട്ടെന്ന് പറയും. എനിക്കറിയാം, എനിക്ക് അത്രയ്ക്കും ബോധ്യമുള്ള അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം മാത്രമല്ല, അതുപോലെയുള്ള അനേകർ എനിക്ക് സുഹൃത്തുക്കളായിട്ട്, സ്നേഹിതരായിട്ട്, സഹോദരങ്ങളായിട്ടുണ്ട്. അതാണ് ഭൂമിയിൽ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവർ എനിക്കുണ്ട്. ഇനി മറ്റൊരു കാര്യം, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് അവരുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നാ മോനെ നീ അങ്ങോട്ട് നിൽക്കും ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പറയത്തുമില്ല. അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കാൻ ആരെയും കിട്ടത്തില്ലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവർക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ഡൈ ഫോർ മൈ ബ്രദർ ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ദോസ് പീപ്പിൾ ആർ റെഡി ടു ഡൈ ഫോർ മീ. അങ്ങനെയുള്ള സൗഹൃദം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ പറഞ്ഞത്, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരാൾക്ക് വേണ്ടി മരിക്കുന്നതല്ല, എന്നെ കൊല്ലാൻ നോക്കിയ ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ അനുഭവം എന്ന് പറയുന്നത്. യോസഫിൻ്റെ കാര്യത്തിൽ ഇവിടെ തിന്മയ്ക്ക് പകരം അവൻ നന്മ ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ടു റിട്ടേൺ ഈവിൾ ഫോർ ഈവിൾ ഈസ് ബീസ് ലൈക്ക്, ടു റിട്ടേൺ ഗുഡ് ഫോർ ഗുഡ് ഈസ് ഹ്യൂമൻ ലൈക്ക്, ടു റിട്ടേൺ ഈവിൾ ഫോർ ഗുഡ് ഈസ് സെയ്റ്റൻ ലൈക്ക്, ആൻഡ് ടു റിട്ടേൺ ഗുഡ് ഫോർ ഈവിൾ ഈസ് ക്രൈസ്റ്റ് ലൈക്ക്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗതുല്യമാണ്. ഒരു പശു ഒരു പശുവിനെ കുത്തിയാൽ ആ പശുവും കുത്തും, ഒരു പട്ടിയെ കടിക്കാൻ ഒരു പട്ടി ചെന്നാൽ ആ പട്ടിയും കടിക്കും, അത് മൃഗതുല്യമാണ്. ടു റിട്ടേൺ ഗുഡ് ഫോർ ഗുഡ് ഈസ് ഹ്യൂമൻ ലൈക്ക്, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. ടു റിട്ടേൺ ഈവിൾ ഫോർ ഗുഡ് ഈസ് സെയ്റ്റൻ ലൈക്ക്, നന്മ ചെയ്യുന്നവനെ തിന്മ കൊണ്ട് നേരിടുന്നത് സാത്താന്യമാണ്. എന്നാൽ തിന്മ ചെയ്തവന് നന്മ തിരിച്ചു ചെയ്യുന്നത് ദൈവികമാണ്, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ലൈക്ക്. അതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. ഒരു ക്രിസ്ത്യാനി നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്ന മാനുഷിക അവസ്ഥ മാത്രമല്ല, തിന്മ ചെയ്തവർക്ക് നന്മ ചെയ്യുന്ന ഒരവസ്ഥയാണ് അവനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. തിന്മ ചെയ്തവർക്ക്, റുമേനിയയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലയളവിൽ ഒരു മിഷണറി ഫാമിലി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൽ ഭാര്യയെയും ഭർത്താവിനെയും കൊന്നു. അവർക്ക് നാല് വയസ്സുള്ള ഒരു കുഞ്ഞെന്നുണ്ടായിരുന്നു. 5 വയസ്സായപ്പോൾ അമ്മയുടെ ബർത്ത്ഡേയുടെ ദിവസം ഈ കൊച്ച് ഒരു കയ്യിൽ പൂക്കളുമായിട്ട് ഈ പട്ടാള ക്യാമ്പിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോൾ 5 വയസ്സുള്ള കൊച്ച് ഒരു പട്ടാള ക്യാമ്പിൻ്റെ മുമ്പിൽ നിന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കൗതുകം തോന്നി പൂവുമായിട്ട്. അപ്പം അവർ ചോദിച്ചു, മോളെ എന്താ നീ എൻ്റെ കയ്യിൽ ഇത്രയും പൂവൊക്കെ? എന്നിട്ട് പറഞ്ഞു, ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് ടു ദ ജനറൽ, എനിക്ക് ജനറലിലേക്ക് കൊടുക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് ഇതെല്ലാം പരിശോധിച്ചു. പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെറും പൂവാ, അല്ലാതെ വേറെ ഒന്നുമില്ല. അവർക്കൊരു കൗതുകം തോന്നിട്ട് ഇവർ ജനറലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ജനറൽ ചോദിച്ചു, വൈ യു കെയിം ടു മീ വിത്ത് ദീസ് ഫ്ലവേഴ്സ്? ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഓ, വേർ ഇസ് യുവർ മദർ? പെണ്ണ് കൊച്ചു പറഞ്ഞു, യു നോ മൈ മദർ വാസ് കിൽഡ് ബൈ യുവർ ഗവൺമെൻറ്. ഇറ്റ് ഈസ് യു ഹു ഗെയ്വ് ഓർഡർ. ഓർഡർ കൊടുത്തത് ഈ ജനറലാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ്. ഞാൻ ആലോചിച്ചു, ഇന്ന് എനിക്ക് ആർക്കും പൂ കൊടുക്കാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു കൈ പൂവുമായിട്ട് വന്ന് ഇത് ആർക്ക് കൊടുക്കണമെന്ന് ആലോചിച്ചു. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇതിന് യോഗ്യനായ വ്യക്തി അങ്ങ് തന്നെയാണ്. അതാണ് സ്നേഹം. ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയി അടുത്ത സമയത്ത്, ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഒരു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെന്ന് തന്നെ പറയാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും മറ്റും 80s early 80s തൊട്ട് 1980 മുതൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈഫ്, പ്രസംഗം മാത്രമൊന്നുമില്ല, ലൈഫ്, 100,000-1,000,000 പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് യൂട്യൂബിലും. ഡേവിഡ് വിൽക്കേഴ്സൺ, ടൈം സ്ക്വയർ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്ന ഡേവിഡ് വിൽക്കേഴ്സൺ, നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അദ്ദേഹം ഒരു ഗാംഗുകളുടെ ഇടയ്ക്കാണ് ആദ്യം അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നത്. ഗാങ്സ് മൻഹാട്ടൻ സ്ട്രീറ്റിലെ ഗാങ്സിനിടയ്ക്കാണ്. അതിനകത്ത് ഒരു ഗാങ്ങിൻ്റെ ലീഡറായിരുന്നു നിക്കി ക്രൂസ്. അതിനെക്കുറിച്ചുള്ള പുസ്തകം ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഈ നിക്കി ക്രൂസ് ആളുകളെ കൊന്നിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു. അവനെ വിളിപ്പിക്കുവാനായിട്ട്, ജയിലിൽ നിന്ന് വിളിപ്പിക്കുവാൻ ഡേവിഡ് വിൽക്കേഴ്സൺ ആഗ്രഹിച്ചു. സംഹാവ് അവൻ ഡേവിഡ് വിൽക്കേഴ്സൺ്റെ ഇടപെടൽ കൊണ്ടല്ല, അല്ലാതെയാണെങ്കിലും ഹീ കെയിം ബാക്ക്. ഇവനെ കാണാൻ ഡേവിഡ് വിൽക്കേഴ്സൺ അടുത്ത് ചെല്ലുന്ന സമയത്തെല്ലാം ഹി വാസ് ആക്ടിങ് വെരി ഡിഫറൻ്റ്ലി. ആദ്യത്തെ ദിവസം ചെന്ന് കൈ കൊടുക്കാൻ തുടങ്ങി, ഹായ് നിക്കി എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. കൈ കൊടുക്കാൻ നോക്കുകയും കാരണത്തൊരടി. ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞു, ഹായ് നിക്കി, I love you because Jesus loves you. രണ്ടാമത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കാണാൻ പറ്റിയത്. കണ്ടപ്പോൾ പറഞ്ഞു, നിക്കി എന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ തുടങ്ങി. ആ കയ്യിലേക്ക് ഈ മനുഷ്യൻ കാർക്കിച്ച് തുപ്പി, നിക്കി. എന്നിട്ട് ഡേവിഡ് ലുക്കസൺ പറഞ്ഞു, നിക്കി, ഐ സ്റ്റിൽ ലവ് യു ബിക്കോസ് ജീസസ് ലവ്സ് യു. മൂന്നാമത്തെ പ്രാവശ്യം നിക്കി ക്രൂസ് ഡേവിഡ് ലുക്കസനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹായ് നിക്കി എന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ ചെന്നതാണ്, അവൻ്റെ കോളറിൽ ഒരു സ്വിച്ച് ബ്ലേഡ് പിടിച്ച് അമർത്തി, സ്വിച്ച് ബ്ലേഡ് തുറന്ന് കത്തി അമർത്തിക്കൊണ്ട് പറഞ്ഞു, പ്രീച്ച, ഐ ഗോണ കട്ട് യു ഇൻ ടു 1000 പീസസ്. ഞാൻ നിന്നെ 1000 കഷണമായിട്ട് മുറിക്കാൻ പോകാൻ ഉപദേശി. അവനത് കാണിച്ചു കളയും, അവൻ ക്രൂരനാ. ഡേവിഡ് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിക്കി, ഐ നോ യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് ഐ ടെൽ യു വൺ തിങ്, ഈവൻ ഇഫ് യു കട്ട് മീ ഇൻ ടു 1000 പീസസ്, ഈച്ച് പീസ് വിൽ സ്റ്റിൽ ലവ് യു. നിക്കി, നിനക്കെന്നെ 1000 കഷണങ്ങളായിട്ട് മുറിക്കാം, പക്ഷെ 1000 കഷണങ്ങളായിട്ട് മുറിച്ചാൽ ആ ഓരോ കഷണവും പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, ബിക്കോസ് ജീസസ് ലവ്സ് യു. ദാറ്റ് ഈസ് ലവ്. അതാണ് സ്നേഹം, അതാണ് ക്രൈസ്റ്റ് ലൈക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്രിസ്തു അഭക്തരായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നന്മ ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല, അഭക്തരായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുക, അതാണ് യേശു നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളൊരു കാരണവശാലും ചിന്തിക്കരുത് എൻ്റെ ഭൂമിയിലെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കരുത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. ഹല്ലേലൂയാ. ദ ഫസ്റ്റ് തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ടു ലിവ് ഫോർ ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടി ജീവിക്കുക. യേശു നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്ത്. പകരം ഞാൻ യേശുവിന് വേണ്ടി എന്നൊന്ന് പറ. അത് വളർച്ചയുടെ രണ്ടാമത്തെ ഘട്ടമാണ്. വളർച്ചയുടെ മൂന്നാമത്തെ ഘട്ടം യേശു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ്. പിന്നെ ഞാൻ ജീവിക്കുന്നേ ഇല്ല, പിന്നെ ജീവിക്കുന്നത് യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ പിന്നെ യേശു എനിക്ക് വേണ്ടിയെന്നുമല്ല, ഞാൻ യേശുവിന് വേണ്ടിയെന്നുമല്ല, യേശു എന്നിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയുടെ യാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ യേശുവിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൊടുക്കുക. പൗലോസ് പറയുന്നു, അവർ തങ്ങളെ തന്നെ ആദ്യം കർത്താവിനും പിന്നെ ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരനാണ്, നമ്മൾ നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ്, നമ്മൾ നമ്മുടെ സഹോദരൻ്റെ ജീവന് ഉത്തരവാദിയാണ്, ഉത്തരവാദിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നറിയുന്നത് നമ്മുടെ സഹോദരനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലുതാണ്. എ ട്രൂ ക്രിസ്ത്യൻ നെവർ ലിവ്സ് ഫോർ ഹിംസെൽഫ്, ഹി ഈസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയും ജീവിക്കണം, നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയും. ഞാൻ തന്നെയല്ല, അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞത് നിങ്ങൾ വാക്കുകൊണ്ട് നാവുകൊണ്ടുമല്ല. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നാക്കുകൊണ്ട് റൂട്ടരുതെന്ന്. നാക്കുകൊണ്ട് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമൊന്നുമല്ല, ലൈഫിലത് കാണിക്കണം, ജീവിക്കണം. നമ്മുടെ ജീവിതം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കണം, കൊടുക്കുന്നതായിരിക്കണം. വി നീഡ് ടു ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ്. ഇഫ് യു ഹെയ്റ്റ് യുവർ ബ്രദർ, യു ആർ എ മേർഡറർ. സഹോദരനെ സ്നേഹിക്കാത്തവനെല്ലാം ഇപ്പോഴും മരണത്തിൽ വസിക്കുന്നു. നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നറിയുന്നത് സഹോദരനെ സ്നേഹിക്കുന്നതിനാലാണ്. ആ സ്നേഹം പ്രായോഗിക തലത്തിൽ കാണിക്കുകയും വേണം. ഞാൻ സ്നേഹിക്കുന്നുള്ള പറഞ്ഞോണ്ടിരുന്ന പോരാ, സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകണം, കൊടുക്കാൻ തയ്യാറാകണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം, സമയം ചെലവഴിക്കാൻ. കാശ് മാത്രം കൊടുത്തോ? കാശും കൊടുക്കണം, കാശ് മാത്രം പോരാ. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നിർത്ത്. സ്പെൻഡ് ഇറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർ എത്രയോ പേരെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ടി വി കണ്ട് സമയം കളയുന്നത് കളഞ്ഞിട്ട് രോഗിയായ ഒരാളെ ഒന്ന് സന്ദർശിക്കാൻ പോയി നോക്ക്. ദൈവം വിലമതിക്കുന്ന അതിനാ. ഒരു പ്രായമായ ഒരാളുമായിട്ട് നിങ്ങളൊന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പരിശ്രമിക്ക്. ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും മുന്നിൽ നിന്ന് സമയം കളയാതെ, ഫോണെടുത്ത് അന്യോന്യം കുറ്റം പറയാതെ, ആവശ്യത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരാളെ ഫോണിൽ വിളിച്ചൊന്ന് പ്രാർത്ഥിക്ക്. യു ആർ സ്പെൻഡിങ് ടൈം ഫോർ അതേഴ്സ്. യു നീഡ് ടു സ്പെൻഡ് ടൈം ഫോർ അതേഴ്സ്. പാപത്തിൽ വസിക്കുന്ന നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ കൂട്ടുകാരെ കാണാൻ നിങ്ങളൊന്ന് ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ നിങ്ങളൊന്ന് ഇറങ്ങിച്ചെല്ല്. മറ്റുള്ളവരെ നേടുവാൻ നിങ്ങളൊന്ന് പരിശ്രമിക്കുക. ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. കയ്യിൽ തവി വെച്ച് കെട്ടിയിരിക്കുക. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല, മറ്റുള്ളവന് വിളമ്പി കൊടുക്കാനാണ് നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർ നമുക്ക് തന്നോളും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടി ജീവിക്കാനുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ലിവിങ് ഫോർ അതേഴ്സ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഗ്ലോറി. ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ജീസസ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒന്ന്, വി ആർ ലിവിങ് ഫോർ ജീസസ്. രണ്ട്, വി ആർ ലിവിങ് ഫോർ അതേഴ്സ്. ഇന്ന് രാത്രിയിൽ കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുമോ? അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ, നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാനല്ല, സാക്രിഫിഷ്യലായിട്ട്. ഹാലലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ. ഓ ഹാലലൂയ. എനിക്ക് വേണ്ടി തന്നെയല്ല, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. ഞാനെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. ഞാനെൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ്. ഞാൻ ജീവിക്കുന്ന എൻ്റെ സഹോദരന് വേണ്ടിയാണ്. ഹാലലൂയ. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ അവൻ തൻ്റെ പ്രാണനെ വെച്ച് തന്നു. നാമും സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ജീവിതം മാത്രമല്ല, മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ പോലും തയ്യാറാകുന്ന രീതിയിൽ ത്യാഗപൂർണമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അതാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.